വാക്യമായ ഇന്നത്തെ ലേഖനം 16:22
കർത്താവിനെ സ്നേഹിക്കാത്തവരേവരും ശ്രമിക്കപ്പെട്ടു. നമ്മുടെ കർത്താവ് വരുന്നു,
കർത്താവായ യേശുവിനെ സ്നേഹിക്കാത്ത ഏവരും ശ്രമിക്കപ്പെട്ടാൽ നമ്മുടെ കർത്താവ് വരുന്നു. യേശുവിനോടുള്ള ബന്ധത്തിൽ നിങ്ങൾ എന്ത് ചെയ്യും എന്നതാണ് ക്രിസ്ത്യൻ ജീവിതത്തിന്റെ ഏറ്റവും നിർണായകമായ കാര്യം. വാട്ട് യു ആർ ഗോയിങ് ടു ഡു ടു ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ റിയൽ മാറ്റർ. ക്രിസ്ത്യൻ ജീവിതത്തിൽ എംഫസൈസ് ചെയ്യപ്പെടുന്ന ഒത്തിരി കാര്യങ്ങൾ ഉണ്ടായിരിക്കാം ഓരോ ഒക്കേഷനോടുള്ള ബന്ധത്തിൽ, ബട്ട് ദ കോർ ഇഷ്യൂ അല്ലെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട കാര്യം ദൈവം അയച്ച പുത്രനുമായിട്ടുള്ള ബന്ധത്തിൽ ഞാൻ എന്താണ്, ഞാൻ എന്തായിരിക്കുന്നു എന്നതിനോട് ബന്ധപ്പെട്ട് മാത്രമാണ് ക്രിസ്ത്യൻ ജീവിതത്തിന്റെ പുരോഗതി ചെയ്യുന്നത്. ക്രിസ്തുവിനെ സ്നേഹിക്കാതെ പോകുന്നത് ഒരു നിസ്സാര കാര്യമല്ല. ക്രിസ്തുവിനെ സ്നേഹിക്കാതിരിക്കാമെന്നത് നിങ്ങൾക്കുള്ള ഓപ്ഷനാണെങ്കിലും ക്രിസ്തുവിനെ സ്നേഹിക്കാതിരിക്കുന്നത് കൊണ്ട് അനിവാര്യമായിരിക്കുന്ന ശാപത്തിൽ നിന്ന് നമുക്ക് ഓപ്ഷനില്ല. സോ ലവിംഗ് ജീസസ് ഈസ് എ സീരിയസ് മാറ്റർ ആൻഡ് ഇഫ് യു ഡോണ്ട് ലവ് ജീസസ് ദാറ്റ് ഈസ് മച്ച് മോർ സീരിയസ്. നിങ്ങളുടെ ജീവിതം സംബന്ധിച്ച് യേശുവിനോടുള്ള ബന്ധത്തിൽ നിങ്ങൾ എടുക്കുന്ന തീരുമാനം അതിന്റെ ആകത്തുകയാണ് നിങ്ങൾ, അതിനപ്പുറത്തും ഇപ്പുറത്തും ഒന്നുമില്ല. യേശുവിനെ കുറിച്ച് നിങ്ങൾ കേൾക്കുന്നു, യേശുവിനെ കുറിച്ച് പാടുന്നു, യേശുവിന്റെ നിങ്ങൾക്ക് ഇഷ്ടമാണ്, നിങ്ങൾ അല്പാത്മമായിട്ട് യേശുവിനെ കുറിച്ച് സുവിശേഷം പറയുന്നു, ഇതെല്ലാം അവിടെ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് യേശുവിനോട് ഹൃദയം നിറഞ്ഞ സ്നേഹമില്ലായെങ്കിൽ യു ആർ അണ്ടർ കേസ്. നിങ്ങൾ ഒരു ന്യൂട്രൽ ലെവലിലായിരിക്കുന്ന ഒരു ക്രിസ്ത്യാനിയാണ് എന്നല്ല ബൈബിൾ പറയുന്നത്. നിങ്ങൾ യേശുവിനെ സ്നേഹിക്കാതിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ശ്രമിക്കപ്പെട്ടത്. അപ്പൊ ഞാൻ ഈ ദിവസങ്ങളിൽ എനിക്ക് കിട്ടിയ ഒഴിവ് സമയങ്ങളിൽ ഞാൻ ധ്യാനിച്ചതെല്ലാം യേശുവിനെയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ വെബ്സൈറ്റ് പരിശോധിച്ചപ്പോൾ അതിന്റെ അകത്ത് ഇവിടെയുള്ള പ്രിയപ്പെട്ട സഹോദരന്മാർ യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ചിരിക്കുന്ന ഒത്തിരി ടൈറ്റിൽ ഞാൻ കണ്ടു. നിങ്ങൾ കഴിഞ്ഞ നാളുകളിൽ ഇവിടെ സഹോദരന്മാർ ക്രിസ്തുവിനെ കുറിച്ചും യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട് അറിയുന്നതിനെ കുറിച്ചും ഒക്കെ പ്രസംഗിച്ചിട്ടുള്ള പ്രസംഗങ്ങൾ എനിക്കെല്ലാം ഒന്ന് കേൾക്കാൻ എന്റെ അത് കഴിഞ്ഞില്ലെങ്കിൽ ചിലതൊക്കെ ഞാൻ റീകറക്ട് ചെയ്യും. നിങ്ങളതൊക്കെ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഓർക്കാത്തത് കൊണ്ടായിരിക്കാം നമുക്ക് വെബ്സൈറ്റ് ഉണ്ടാക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു. ഇടയ്ക്കത് ഒന്ന് കേൾക്കാം, കാരണം വെബ്സൈറ്റ് കേറുമ്പോൾ ഇംഗ്ലീഷായിട്ട് മാറുന്നില്ല, മലയാളമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. എനിക്ക് ഹിയറിംഗ് മലയാളം എനിക്ക് വളരെ സന്തോഷം തോന്നി. ഇവിടെ ഞാൻ വന്നപ്പോൾ ഇന്നത്തെ പാട്ടും ഇന്നത്തെ ആരാധനയോടുള്ള ബന്ധത്തിലുള്ള എല്ലാ വാക്കുകളും ഒരാളിലേക്ക് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു വന്നത്. ക്രിസ്തു ദൈവം എന്നെ കേൾപ്പിച്ച ഒരു കാര്യം, ദൈവത്തിന്റെ സകല ഇടപാടും പുത്രനോട് മാത്രമുള്ളൂ. പുത്രനെ നീ എന്ത് ചെയ്യുന്നു, പുത്രനെ നീ എങ്ങനെ കെട്ടിപ്പിടിക്കുന്നു, പുത്രനെ നീ എങ്ങനെ സ്നേഹിക്കുന്നു, പുത്രനുമായിട്ടുള്ള നിന്റെ ബന്ധം എന്താണ്, പുത്രനെ കുറിച്ചുള്ള നിന്റെ വെളിപ്പാട് എന്താണ്, പുത്രനെ കുറിച്ച് നീ എത്ര പാടുന്നു, പുത്രനെ കുറിച്ച് എത്ര പ്രസംഗിക്കുന്നു, എല്ലാം ദൈവം ഒരാളെ കേന്ദ്രീകരിച്ചിരിക്കുന്നു. അതാണ് പ്രധാനപ്പെട്ട. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ ജീവിതത്തിൽ നിങ്ങൾക്ക് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ശേഷം യേശു ഉള്ളിലുണ്ട് എന്നൊരു ബോധ്യത്തിൽ മാത്രം നടന്നാൽ പോരാ, നിങ്ങൾ അവനോട് കൂടെ നടന്ന് അവനെ അറിഞ്ഞും അവനെ അനുഭവിച്ചും അവനിൽ വേരൂന്നിയും അവനിൽ വസിച്ചും അവന്റെ സ്വരൂപത്തിൽ വളർന്നു അവനിൽ വ്യാപരിച്ച് അതേ ആത്മാവ് നിങ്ങളിൽ വ്യാപരിച്ച് ക്രിസ്താനുരൂപതയിൽ അവന്റെ പൂർണ്ണ മഹത്വത്തെ ഞാൻ അനുഭവിക്കുകയും എന്റെ ജീവിതം മുന്നോട്ട് പോകുന്തോറും എന്റെ ഹൃദയത്തിൽ ഭൂമിയിലുള്ള മറ്റൊരു കാര്യത്തിന് പങ്കുവെക്കാൻ ഇടമില്ലാതെ ഞാൻ ക്രിസ്തുവിനെ മാത്രം സ്നേഹിക്കുന്നവനായി തീരണമെന്നാണ് ദൈവം പുത്രനെ നൽകിയതിലൂടെ ആഗ്രഹിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് യേശുവിനെ സ്നേഹിക്കാതിരിക്കുന്നു എന്നത് ഒരു സാമാന്യ കാര്യമായിട്ട് ദൈവം ചിന്തിക്കരുത്. ഇവിടെ യേശുവിന്റെ പാട്ടൊക്കെ പാടുന്നതുകൊണ്ട് നമ്മളുടെ യേശുവിന്റെ കൂടെ ആണെന്ന് ചിന്തിക്കരുത്. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഡു യു ഹാവ് ഇനഫ് ടൈം ടു മെഡിറ്റേറ്റ് ജീസസ്? നിങ്ങളുടെ പാട്ടിൽ ആരാണ് ഏറ്റവും കൂടുതൽ? നിങ്ങളുടെ ധ്യാനത്തിൽ നിങ്ങൾ ഇവിടെ സഹോദരൻ പറഞ്ഞല്ലോ, സീ വെൻ യു റീഡ് ഗോസ്പൽ സ്റ്റോപ്പ്. നിങ്ങൾ എവിടെയാണ് സുവിശേഷത്തിൽ എന്താ നിങ്ങൾ കാണേണ്ടത്? സുവിശേഷത്തിൽ ആരാ ഉള്ളേ? സീ പ്രിയുള്ളവരെ, അല്ലായ്മയുടെ കാലത്ത് ചെയ്തതിനെ ഒന്നും ഗണ്യമാക്കാതെ, അല്ലെങ്കിൽ നിങ്ങൾ അറിയായ്മയുടെ കാലങ്ങളിൽ ചെയ്തതിനെ ഗണ്യമാക്കാത്ത സുവിശേഷമാണ് ക്രിസ്തു. സോ വെൻ യു റീഡ് ക്രൈസ്റ്റ്, നിങ്ങൾ സുവിശേഷം വായിക്കുമ്പോൾ നിങ്ങൾ സുവിശേഷത്തിൽ നിന്ന് ഉള്ളിലേക്ക് ആഹ്വാനിച്ചെടുക്കേണ്ടത് എന്റെ ജീവിതത്തിന്റെ അറിവായ്മകളെ ഗണ്യമാക്കാതെ പുരുഷനാണ് ഈ സാക്ഷാത് ക്രിസ്തു. അതുകൊണ്ട് ക്രിസ്തുവിനെ വായിക്കുമ്പോൾ ക്രിസ്തുവിന്റെ ചരിത്രമാണ് വായിക്കുന്നത്. ഈ മനുഷ്യനാണ് എന്റെ അറിയായ്മകളെ ഗണ്യമാക്കാതെ എന്നെ ഒരു പുതിയ മനുഷ്യനാകേണ്ടത്. ആദ്യം നിങ്ങൾ സുവിശേഷത്തിൽ യേശുവിനെ അധികമായി കാണണം. ഞാൻ ഓർക്കുന്ന യേശുവിനെ കുറിച്ച് എന്താ വായിക്കാനുള്ളത്, യേശുവിനെ കുറിച്ച് എന്താ പഠിക്കാനുള്ളത്? ഞാൻ തിരിച്ചറിയുന്നതും ഈ ലോകത്തിന്റെ മുഴുവനും ഡൈവേഴ്സിറ്റിയെ ഒരു യൂണിറ്റിയിലേക്ക് കൊണ്ടുവരുന്ന ഏക പുരുഷനാണ് ക്രിസ്തു. അതെറിയാം, യേശുവിനെ നിങ്ങൾ അറിയുന്നോളും നാനാത്വത്തിനുള്ളിൽ നിന്നും നിങ്ങളെ ഏകത്വത്തിലേക്ക് കൊണ്ടുവരിക. ഒരുത്തൻ മതി എന്ന് നിങ്ങൾ പറയത്തക്കവണ്ണം നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുമ്പോൾ യു വിൽ ബി അണ്ടർ ബ്ലെസിംഗ്. അതല്ല, യേശു അല്ല നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സ്നേഹമായിരിക്കുന്ന ആരുമെങ്കിൽ യു ആർ മീ ആണ് അണ്ടർ യേശു. കാരണം പിതാവിന് പിതാവ് ഒരൊന്നും നോക്കുന്നില്ല. പിതാവിന് ഇനി ഒരു ഇടപാടില്ല, പിതാവിന് ഇനി ക്രിയേഷൻസ് ഇല്ല. ഓക്കെ, പുതിയ പുതിയ മൂവീസ് കിട്ടിയെങ്കിലും പിതാവിന് ഇനി ഇടപാടുകളില്ല. അവരൊക്കെ ഇടപാടുകളോ തന്റെ പുത്രനോടുള്ള ബന്ധത്തിൽ സഭ എന്ത് ചെയ്യുന്നു, തന്റെ പുത്രനോടുള്ള ബന്ധത്തിൽ ദൈവമക്കൾ എന്ത് ചെയ്യുന്നു, ഗ്രോയിങ് ഇൻ ക്രൈസ്റ്റ്, അവന്റെ സ്നേഹത്തിൽ അവർ വളരുന്നുണ്ടോ, ഈ കാര്യം സംബന്ധിച്ച് ഏറ്റവും ജാഗ്രതയോടെ ആയിരിക്കുന്നത് ആരാണെന്നറിയോ? വളരെ പരിചിതമായ ഒരു വേദഭാവമുണ്ട്. ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നൽകി ലോകത്തെ സ്നേഹിച്ചു. ഈ വാക്യത്തിൽ നമുക്ക് അങ്ങനെയാണ് പെട്ടെന്ന് പറഞ്ഞു പോകാവുന്ന ഒരു വാക്യം എന്താണെന്നാണ് എനിക്ക് തോന്നിയത്. ഏകജാതനായ പുത്രനെ നൽകാൻ തക്കവണ്ണം ദൈവം സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ ദൈവത്തിനെ ഇനി കൂടുതല് സ്നേഹിക്കാൻ തക്കത്തില്ല. തന്റെ പുത്രനെ നൽകുന്നതിനപ്പുറമായിട്ട് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രദർശനം ലോകത്തിന് ഇനി ആർക്കും കാണാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ അൾട്ടിമേറ്റ് സ്വരൂപമാണ് യേശു ക്രിസ്തു. നമ്മളെ സംബന്ധിച്ച് നമുക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല. നമ്മൾ വിചാരിക്കുന്നു ഇനിയും ദൈവം സ്നേഹിക്കാൻ കിടക്കുന്നുണ്ട്, നമ്മൾ ആ സ്നേഹമൊക്കെ ഇനി കാണാൻ കിടക്കുന്നു. പക്ഷെ ദൈവത്തെ സംബന്ധിച്ച് ദൈവത്തിൽ നിന്നും സ്നേഹം പുറപ്പെട്ടു പോയാൽ അത് പ്രതിഫലിപ്പിക്കപ്പെടുന്നെങ്കിൽ അത് യേശു വാങ്ങാതെ തരവില്ല. ലവ് യേശുവിൽ നിന്നും ലവ് ഡിപ്പാർട്ട് ചെയ്ത, സോറി, ദൈവത്തിൽ നിന്നും സ്നേഹം ഡിപ്പാർട്ട് ചെയ്ത, അത് പ്രതിഫലിപ്പിക്കപ്പെടാൻ യേശുവിൽ കൂടെ അല്ലാതെ സ്വർഗത്തിന് കഴിയില്ല. അപ്പോൾ സ്നേഹത്തിന്റെ ജഡാവതാരണം എന്ന് പറഞ്ഞാൽ യേശു അല്ലാതെ വേറെ ആരുമാകാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ അടുക്കലേക്ക് വരുമ്പോൾ, നിങ്ങൾ യേശുവിന്റെ അടുക്കലേക്ക് വരുമ്പോൾ എന്താണ് അവിടെ സ്പർശിക്കപ്പെടുന്നത് അറിയാമോ? നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ച സ്നേഹത്തെയാണ് നിങ്ങളവിടെ സ്പർശിക്കുന്നത്. നിങ്ങൾ പ്രാഥമികമായും യേശുവിനെ സ്പർശിക്കുമ്പോൾ എന്താ സ്പർശിക്കുന്നത്? നിങ്ങളെ ഇതിനപ്പുറം സ്നേഹിക്കാൻ കഴിയാത്തവണ്ണം മാക്സിമം സ്നേഹിച്ച ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ജഡാവതരണത്തെയാണ് നിങ്ങൾ സ്പർശിക്കുന്നത്. ഞാൻ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്, ദൈവത്തിൽ നിന്നും സ്നേഹം പുറപ്പെട്ടാൽ അത് ഏതൊക്കെ രീതിയിൽ പ്രതിഫലിപ്പിക്കപ്പെടുന്നോ, അത് സൗഖ്യമായി പ്രതിഫലിപ്പിക്കപ്പെടാം, അത് കരുതലായി പ്രതിഫലിക്കപ്പെടാം, അത് ഒരുപക്ഷെ നിങ്ങളുടെ ഭൗതിക വിഷയത്തിലെ പരിഹാരമായി വെളിപ്പെടാം. പക്ഷേ ദ മാക്സിമം ഈസ് ജീസസ് ക്രൈസ്റ്റ്. അതുകൊണ്ട് ദൈവസ്നേഹത്തെ സംബന്ധിച്ചുള്ള എല്ലാ സംശയങ്ങളും യേശുവിനെ ധ്യാനിക്കുന്നതിലൂടെ അല്ലാതെ പ്രിയുള്ളവരെ മാറത്തില്ല, മാറത്തില്ല. സീ, നിങ്ങളൊരു രോഗിയായിരിക്കാം, നിങ്ങളുടെ രോഗപ്രതിയിൽ ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെടണമെന്ന് നിങ്ങൾ പറയുമ്പോഴും നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന അപ്പ് ആൻഡ് ഡൗൺസ് ജീവിതത്തിൽ ആ കാര്യങ്ങളെല്ലാം നന്നായി തീരണമെന്ന് നിങ്ങൾ വാശി പിടിക്കുമ്പോഴും ദൈവത്തിനൊരു ശകലം പോലും അവരുടെ പ്രിയുള്ളവരെ മാറ്റമില്ല. ബിക്കോസ് ഹി ഓൾറെഡി മാനിഫെസ്റ്റഡ് ഹിസ് മാക്സിമം ലവ് ഓൺ ദ ക്രോസ്. കുരിശിൽ തനിക്ക് തരാവുന്ന മുഴുവൻ സ്നേഹം നൽകിയതുകൊണ്ട് ഇനി നിങ്ങൾ ഇവിടെ ഈ കടക്കയിൽ എനിക്ക് ദൈവസ്നേഹം വെളിപ്പെടുത്തണമെന്ന് നിങ്ങൾക്കറിഞ്ഞാലും ദൈവത്തിന് ആ പ്രാർത്ഥനയ്ക്ക് കൊലയോട് നിർബന്ധമില്ല. കാരണം കുരിശിലേക്ക് നോക്കിയ ശേഷം എല്ലാ മനുഷ്യർക്കും പറയാൻ കഴിയും, ആ സ്മരിച്ച സൈന്യം ഞാൻ അവരെ അറിയുന്നിടത്തോളം എനിക്കൊന്നിനും കുറവില്ല. സുവിശേഷം സംബന്ധിച്ചും യേശുവിനെ സംബന്ധിച്ചും നാം തിരിച്ചറിയണം എന്ന കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഇനി നിങ്ങളിൽ ദൈവത്തെ യേശുവിനെ നിങ്ങൾ സ്വീകരിക്കുമ്പോൾ യേശുവിനെ നൽകുവാൻ കാരണമായ സ്നേഹത്തെ നിങ്ങൾ സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്നത് വിരോധാഭാസമാണ്. ചിലർക്ക് യേശുവിനെ ഒരു പുണ്യപുരുഷനായിട്ട് സ്വീകരിക്കാൻ ആഗ്രഹമുണ്ട്. യേശുവിനെ കുറിച്ചുള്ള നിരന്തരമായ പ്രസംഗം കേട്ടിട്ട് യേശുവിനെ കൂടെ കൊള്ളിക്കാൻ ആഗ്രഹമുണ്ട്. ഈ യോഹന്നാൻ 3:16 ഒരു നിർബന്ധം നമ്മളോട് പറയുക. ആ നിർബന്ധം എന്താണെന്ന് വെച്ചാൽ, when you receive Jesus, നിങ്ങൾ യേശുവിനെ സ്വീകരിക്കുമ്പോൾ യേശുവിനെ നൽകാൻ കാരണമായ സ്നേഹത്തെ സ്വീകരിക്കാതെ യേശുവിനെ സ്വീകരിച്ചാൽ നിങ്ങളൊരു ചരിത്ര പുരുഷനെ മാത്രം സ്വീകരിക്കുന്നു. And you will be far distant from God. നിങ്ങൾ ദൈവത്തിൽ ഒത്തിരി അകലെയായിക്കൊണ്ട് തന്നെ യേശുവിന്റെ പാഠമാണ്. സോ യേശുവിനെ ഒരാൾ സ്വീകരിക്കുമ്പോൾ എന്താ ദൈവം അർത്ഥമാക്കുന്നറിയോ? ഇതിന് കാരണമായ ദൈവത്തിന്റെ സ്നേഹത്തെ അവൻ യേശുവിലൂടെ അറിയണം, യേശുവിലൂടെ അനുഭവിക്കണം. അതുകൊണ്ട് ദൈവസ്നേഹം ഉള്ളവരെ പ്രദർശിപ്പിക്കപ്പെട്ടതും അനുഭവിക്കാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്നതും ധ്യാനിക്കാൻ തന്നിരിക്കുന്നത് യേശുവിനാണ്. യേശുവിനാണ്. If you want to grow in God's love, there is only one way. Not meditating on your healing. യേശുവിനെ ധ്യാനിക്കുന്നതോറും ദൈവസ്നേഹത്തിന്റെ ധ്യാനം, ദൈവസ്നേഹത്തിന്റെ വെളിപ്പാട്, ദൈവസ്നേഹത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ നന്മ കേട്ടതോ, ദൈവത്തിന്റെ കരുണ എന്താണെന്ന് നാം ഈ ഭൂമിയിൽ രണ്ട് കാലിൽ നടക്കുന്ന ക്രിസ്തുവിൽ കണ്ടു. ദൈവത്തിന്റെ സ്നേഹം എന്താണെന്ന് നമ്മൾ ക്രിസ്തുവിൽ കണ്ടു. ദൈവത്തിന്റെ ആർദ്രത എന്താണെന്ന് നമ്മൾ ക്രിസ്തുവിൽ കണ്ടു. ദൈവത്തിന് തന്റെ സ്നേഹത്തെ, അദൃശ്യമായിരുന്ന തന്റെ സ്നേഹത്തെ ഒന്ന് പ്രകടിപ്പിക്കാൻ തോന്നിയപ്പോൾ തന്റെ മുമ്പിലുള്ള ഏറ്റവും ഉന്നതമായ മാർഗമായ പുത്രനെ നൽകിയതിലൂടെ ദൈവം നമ്മളെ അത്യധികമായിട്ട് സ്നേഹിക്കുന്നു. പ്രിയ കുഞ്ഞുങ്ങളെ, എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, when you touch Jesus, നിങ്ങൾ യേശുവിനെ സ്പർശിക്കുമ്പോൾ അതിന് കാരണമായ സ്നേഹത്തെ അറിഞ്ഞുകൊണ്ട് വേണം നിങ്ങൾ യേശുവിനെ കുറിച്ച് പറയാൻ. അല്ലെങ്കിൽ ക്രിസ്തു നമുക്ക് വാക്കിലുണ്ടെങ്കിലും നമുക്ക് കർത്താവിന്റെ സ്നേഹത്തെ ആദരിക്കാൻ കഴിയുന്നു. ദൈവത്തിന്റെ സകല ഇടപാടുകളെയും ദൈവം പുത്രനിലാക്കിയിരിക്കാം. അവനുമായിട്ടൊരു മുഖാമുഖത്ത് നിങ്ങൾ തയ്യാറാണെങ്കിൽ, നിങ്ങൾ ഓരോരുത്തരും പല സന്ദർഭങ്ങളിൽ രക്ഷിക്കപ്പെട്ടവരായിരിക്കാം. ഒരു ന്യൂട്രൽ ഗ്രൗണ്ടിൽ നിൽക്കാനാണ് നമുക്ക് എപ്പോഴും താല്പര്യം. യേശുവുമായിട്ടുള്ള ഒരു അഭിമുഖത്തിൽ ജീവിതം വരാതെ നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ഒരു പക്ഷേ ബൈപ്പാസിലായിരിക്കാം ആദ്യമായിട്ട് ചർച്ച വന്നത്, നേരെ ഒരു ഹൈവേയിലൂടെ അല്ല വന്നത്. പക്ഷെ സ്പെൻഡിങ് 2, 3, 4, 5 years നിങ്ങൾക്ക് ഈ പുണ്യപുരുഷന്റെ മുമ്പിൽ വന്ന് പെടാതെ തരവില്ല. യു ഹാവ് ടു സെറ്റിൽ യുവർ ലൈഫ് ബിഫോർ ജീസസ് ബിക്കോസ് ഹി ഈസ് ദ ഓൺലി അപ്പോയിന്റഡ് മാൻ ഫോർ മാൻകൈൻഡ്. മാനവരാശിക്ക് തന്ന ഏക പുരുഷനാണ് യേശു. നിങ്ങളുടെ ഹൃദയത്തിൽ രക്ഷാനന്ദയത്തെ കുറിച്ച് വരുമ്പോൾ നിങ്ങൾ ഇവനെ കണ്ട കാര്യമാണ് നിങ്ങളുടെ സാക്ഷ്യം. ഹല്ലേലൂയ. ലോകത്തിൽ ഏറ്റവും ചില ആൾക്കാർ വളരെ മുന്നേറിയത് എന്തുകൊണ്ടാണ്? ആത്മീയമായിട്ട് അവരുടെ ഹൃദയത്തെ ഗാഢമായി സ്വാധീനിച്ച യേശുവായിരുന്നു അവരുടെ ജീവിതത്തെ മറ്റുള്ളവരിൽ നിന്ന് മുന്നോട്ട് നയിപ്പിച്ചത്. ഈ ലോകത്തിൽ ഒറ്റ മതം മതി, അത് യഹൂദ മതം മാത്രം മതി, യഹൂദരല്ലാതെ ഇവിടെ ജീവിക്കണ്ട. അതായിരുന്നു പൗലോസിന്റെ ആഗ്രഹം. അങ്ങനെയാണ് പൗലോസ് ആൾക്കാരെയൊക്കെ കൂട്ടി കുതിരയൊക്കെ ഒപ്പിച്ച് ഡമാസ്കസിലേക്ക് പോയത്. There is only one religion. ഇവിടെ ഒരു മനുഷ്യൻ മതി, ഇവിടെ ഒരു മതം മതി, ഇവിടെ ഒരു മതസംഹിത മതി, ഇവിടെ ഒരു പുസ്തകം മതി, ന്യായപ്രമാണം മതി. പക്ഷെ അന്ന് ഉച്ചയ്ക്ക് അവൻ ഒരു അതുല്യമായ പ്രഭ കണ്ടു. ആ കർത്താവിന്റെ തേജ സഭം കണ്ടു. ചുറ്റുമുള്ളവരൊക്കെ കണ്ടു കേട്ടൊക്കെ അവൻ കുതിരപ്പുറത്ത് താഴെ വിടും. പക്ഷെ അതിന്റെ ഇമ്പാക്ട് ആരില്ല ഉണ്ടായെന്നറിയോ? ആരില്ല ഉണ്ടായി? എത്ര പൗലൂസ് മൂച്ചുള്ള ഒരു മനുഷ്യനായത്, യേശുവിന്റെ ജീവൻ അവന്റെ ഉള്ളിൽ വന്നു. നമ്മൾ പാട്ടൊക്കെ പാടുമ്പോൾ ആ പാട്ട് പാടുമ്പോഴത്തെ മൂഡ്, ആ മൂഡിലങ്ങ് പാടുക. അന്നേരം വന്ന ആ കാറ്റും ആ ഒരു ഓളവും ആ ഒരു ഉത്സാഹവും ആ കീബോർഡും അങ്ങനെ ഒത്തുപോയി. എല്ലാം കൂടെ വന്നപ്പോ എന്റെ പാട്ടൊക്കെ ശരിയായി, ഞാൻ അങ്ങ് ആരാധിച്ചു. അതൊരു തെറ്റായ കാര്യമല്ല, അതൊരു പിച്ചറൊപ്പാണ്. പക്ഷെ ആരാധന എന്ന് പറയുന്നത് അവന്റെ ജീവന്റെ സ്വാധീനത്തിന്റെ ഘടകം അതിന്റെ ഉള്ളിൽ കിടപ്പുണ്ട്. പുള്ളി
That is already within me. അതാണ് എന്നെ ചലിപ്പിച്ചത്. ഞാൻ യേശുവിനെ കണ്ടപ്പോൾ തന്നെ എന്റെ ഉള്ളിൽ അവന്റെ ജീവന്റെ സ്വാധീനം വന്നു കിടക്കുന്നത്. അതെന്നെ ആരാധനക്കാരനാക്കി തീർന്നു.
അല്ലെങ്കിൽ ഉള്ള പ്രോബ്ലം അറിയോ, ഇതെല്ലാം കഴിഞ്ഞ ശേഷം നിങ്ങൾ വൈകിട്ട് ഇതേ ഭാഗത്ത് നടക്കും ഒരു ആരാധന എന്ന് ഓർമ്മിച്ചു. അപ്പൊ നിങ്ങൾ തന്നെ ഓർക്കും എന്താ ഒരു മനസ്സിലായി?
നിങ്ങൾ ഈ മനുഷ്യന്റെ സ്വാധീനത്താൽ നിങ്ങളുടെ ജീവിതം ധാരാളമായി തിരിക്കപ്പെട്ടിരിക്കും. എന്റെ സഭയിലുള്ള സഹോദര സഹോദരന്മാരെ, നിങ്ങൾ ശരിയായ പാതയിലാണ് നടക്കുന്നതെന്ന് എങ്ങനെ തിരിച്ചറിയാം? ഒറ്റ വഴിയേ ഉള്ളൂ. നിങ്ങളുടെ ജീവിതത്തിലൂടെ യേശു ക്രിസ്തു ദിനം പ്രതി വെളിപ്പെടുന്നതിലൂടെയാണ് നിങ്ങൾ ശരിയായ പാതയിലൂടെയാണ് നടക്കുന്നത് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. ഇവിടെയും അവിടെയും ഒക്കെ നമ്മൾ കർത്താവിന്റെ വേല ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് വണ്ടർഫുൾ. ഞാനാണ് സുവിശേഷത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രൊമോഷൻ പ്രൊമോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നതാണ്. അതിന്റെ നടുവിൽ എനിക്ക് സഭയായിട്ട് നിങ്ങളോട് പറയുവാനുള്ളത്, സി യുവർ പ്രോഗ്രസ് ഈസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ഹൗ ഫാർ യു ആർ ഗ്രോയിങ്. നമ്മുടെ പ്രോഗ്രസ് എന്ന് പറയുന്നത് എന്തിലൂടെ യേശു വെളിപ്പെടുന്നു എന്നതാണ്. ഞാനിപ്പോൾ ശരിയായ പാതയിലാണ് നടക്കുന്നത് എന്നുള്ള കരുതുന്നത്. നിങ്ങൾക്ക് യേശുവിനോടുള്ള സ്നേഹം വർദ്ധിക്കുന്നുവെങ്കിൽ യു ആർ ഇൻ എ റൈറ്റ് ട്രാക്ക്. നിങ്ങൾക്ക് യേശുവിനെ ധ്യാനിക്കുമ്പോൾ നിങ്ങൾക്ക് വെളിപ്പാട് ലഭിക്കുന്നുവെങ്കിൽ യു ആർ ഇൻ എ റൈറ്റ് ട്രാക്ക്. യേശുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ സന്തോഷം നിറയുന്നെങ്കിൽ യു ആർ ഗ്രോയിങ് ഫ്രം വൺ ഡിഗ്രി ഓഫ് ഗ്ലോറി ടു അനദർ ഡിഗ്രി ഓഫ് ഗ്ലോറി. അതിന്റെ കൂടെയാണ് നമ്മൾ സുവിശേഷം പങ്കുവെക്കുന്നതും മറ്റുള്ളവരെ സഹായിക്കുന്നതും സ്നേഹിക്കുന്നതും. ബട്ട് റിയൽ പ്രോഗ്രസ് നടക്കേണ്ടത് ഐ ആം റിയലി ലവിങ് മൈ ജീസസ്. ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നുണ്ടോ? കാരണം വിഷയം കേൾക്കുന്നത് യേശുവിനെ സ്നേഹിക്കാത്തവരൊക്കെ നിങ്ങളൊന്ന് നിങ്ങളെ പരിപരിശോധിച്ചു. ഐ ആം റിയലി ലവിങ് ഇനഫ് ജീസസ്. നിങ്ങളെ മറ്റുള്ള കാര്യങ്ങളെല്ലാം പഠിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങളുടെ ജീവിതം സംബന്ധിച്ച് നിങ്ങൾ അറിയേണ്ടതും നിങ്ങൾ നിൽക്കേണ്ടതും നിങ്ങൾ വെളിപ്പാടുള്ളവനായി തീരേണ്ടതും നിങ്ങൾ വേരൂന്നി വസിക്കേണ്ടതും നിങ്ങൾ മുഖാമുഖം കാണേണ്ടതുമായ വ്യക്തി യേശു മാത്രമാണ്. ഞാനിവിടെ പറയട്ടെ, യേശുവിനെ യേശുവിനെ യേശുവുമായിട്ട് വ്യക്തിപരമായിട്ട് ബന്ധമുള്ളവനും യേശുവിന്റെ തേജസ്സും മഹത്വവും അറിയുന്നവനും യേശുവിന്റെ ഗ്ലോറി കണ്ട ഒരു വ്യക്തിക്കും അവരൊരു പ്രോഗ്രസ് ഉണ്ട്. അവരുടെ പ്രോഗ്രസ് ഉണ്ട്, അവരുടെ വളർച്ചയുണ്ട്. അത് ഗ്ലോറിയുടെ ഒരു പോയിന്റിൽ നിന്നും ഗ്ലോറിയുടെ അടുത്ത പോയിന്റ്, ഗ്ലോറി എന്ന് പറഞ്ഞാൽ തന്നെ അത് ചിന്തിക്കുന്നതിനപ്പുറം, പക്ഷെ അതിൽ തന്നെ അതിന്റെ ഒരു പോയിന്റിൽ നിന്നും അവർ മറ്റൊരു പോയിന്റിലേക്ക് വളരുക. അതാണ് യേശു ക്രിസ്തുവിനെ അറിയുന്നതിലൂടെയുള്ള ഏറ്റവും വലിയ സന്തോഷം. യേശുവിനെ അറിയുവാനും ധ്യാനിക്കുവാനും നിങ്ങൾ പേഴ്സണലായിട്ട് സമയം ചെലവ്. റീഡ് ബുക്സ്. യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാട് വ്യക്തമായിട്ട് എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കുക. ഏതൊരു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുവാനാണ് പൗലോസിന്റെ ആഗ്രഹം. നമ്മളെ സംബന്ധിച്ചുള്ള ആഗ്രഹവും യേശുവിനോടുള്ള ബന്ധത്തിൽ ഞാൻ എന്തായിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് യു ഹാവ് ടു കം ബിഫോർ ജീസസ്, സെറ്റ് യുവർ ലൈഫ്. യേശുവിനെ കൂടാതെ അവന്റെ അടുത്ത് വന്ന് അവനോടുള്ള ബന്ധത്തിൽ ഒരു ഒരു കൈമാറ്റം നടക്കാത്ത ജീവിതം അല്ല ക്രിസ്ത്യൻ ജീവിതം. സക്കാരിക്ക് ഒരു പ്രോബ്ലം, സക്കാരിക്ക് എന്താ പ്രോബ്ലം? ഒന്ന് സക്കാരിയുടെ പ്രോബ്ലം പുള്ളിക്ക് എന്തില്ല, എന്തില്ല, കൂടുതൽ സക്കാരിയുടെ പ്രോബ്ലം സക്കാരിക്ക് പൊക്കമില്ല. യേശുവിന്റെ പ്രോബ്ലം ആണെങ്കിലും യേശു കൂടുതൽ ആളുണ്ട്. ഇത് സക്കാരിയുടെ പൊക്കമില്ലായ്മയും തമ്മിൽ വളരെ പോരാട്ടമുള്ള രീതിയാണ്. യേശു എവിടെ വന്നാലും ഒന്നല്ല രണ്ടല്ല എത്ര പേര് കാണും, ഒരു പത്തൊമ്പത് പേരാണ്. സക്കായിയുടെ പ്രോബ്ലം യേശുവിനെ കാണാൻ കഴിയും. അപ്പൊ യേശുവിനെ കാണാൻ കഴിയാത്തവണ്ണം സക്കായിക്ക് എന്ത് എന്തായിരുന്നു പ്രശ്നം? സക്കായി കുറുകിയവനായി. സക്കായിയുടെ ശാരീരിക പ്രോബ്ലം അവിടെ നിൽക്കുമ്പോൾ തന്നെ സക്കായിക്ക് ഒരു മാനസികമായ പ്രോബ്ലം ഉണ്ട്. സക്കായി ആന്തരികമായി ഭരിച്ചിരുന്ന ഒരു പ്രോബ്ലം ഉണ്ട്. കാരണം സക്കായി ആ കാലത്ത് ഒരു ബ്രാൻഡഡ് വ്യക്തിയാണ്, ചുങ്കക്കാരും ഭാവിയുള്ളു. ആ കാലത്തെ ഒരു പ്രധാനപ്പെട്ട പദപ്രയോഗം ബ്രാൻഡഡ് അതല്ല, ചുങ്കക്കാരും ദേശീയം എന്ന് പറയുന്ന ഒരു ബ്രാൻഡഡ് പേര് ലഭിച്ചാണ് സക്കായി. അതുകൊണ്ട് സക്കായിക്ക് അറിയാം ചെയ്യുന്ന പരിപാടി ഒന്നും ഈ പുണ്യ മഹാനായ മനുഷ്യന്റെ മുമ്പിൽ വന്ന് നിൽക്കാൻ യോഗ്യത ഉള്ളതല്ല. ഈ മനസാക്ഷിക്കുത്തിൽ വരുമ്പോ രണ്ട് കാര്യം നടക്കും. ഒന്നിൽ യേശുവിനെ വിട്ടുപോകും, അല്ലെങ്കിൽ മനസാക്ഷിക്കുത്തിൽ കൂടുമ്പോൾ യേശുവിന്റെ അടുത്തൊന്ന് ഒളിഞ്ഞു നോക്കാനും ഹൃദയത്തിൽ തോന്നും. ചിലർ മനസാക്ഷിക്കുത്തിൽ വരുമ്പോൾ അവർ ഓടി ഓടി. പക്ഷെ സക്കായിക്ക് ഒരു പ്രയോജനം ഉണ്ടായത് മനസാക്ഷിക്കുത്തിൽ പോലും അവന്റെ ചിന്ത എന്താണെന്നറിയോ, ഐ ആം എ റോങ് പേഴ്സൺ to see the right man. ഞാനാ ലോകത്തിലെ ഏറ്റവും റോങ് പേഴ്സൺ ഈ യഥാർത്ഥ ശരിയായ മനുഷ്യനെ കാണുന്നു. അപ്പൊ തന്റെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സും തന്റെ തന്റെ എന്താ പറയുന്നത് തന്റെ കുറ്റബോധവും പുണ്യപുരുഷനായ യേശു ഇതിന് നടുവിൽ ഒരു സ്ഥലത്ത് കയറി നിന്നാൽ തനിക്ക് തൽക്കാലം രക്ഷപ്പെടും. ആ സ്ഥലമാണ് അത്യുസം. യേശുവിന്റെ അടുത്ത് മുമ്പോട്ട് ഫുള്ളായിട്ട് വരുന്നുമില്ല, അങ്ങ് കംപ്ലീറ്റ് പാപത്തിന്റെ വഴിയിലേക്ക് പോകുന്നുമില്ല. ഇതിനിടയ്ക്ക് എനിക്കും അവരുള്ള യേശു നല്ലവരെന്ന് പാടുന്നു, ഞാനും യേശു നല്ലവരെന്ന് പാടുന്നുണ്ട്. എനിക്കൊരു ന്യൂട്രൽ ഗ്രൗണ്ട് ആവശ്യം. ഞാൻ കംപ്ലീറ്റ് പാപത്തിലേക്കൊന്നും പോകുന്നില്ല. എന്നാൽ ഇവരെ ഈ പറയുന്നത് യേശുവിന്റെ മുമ്പിലേക്ക് അത് തള്ളി കയറി വരുന്നില്ല. എനിക്ക് സുരക്ഷിതമായിട്ട് ആ അഞ്ചാമത്തെ റോയിലെ നാലാമത്തെ കസേരയിൽ ഇരുന്നവരെ എനിക്ക് യേശുവിനെ ഇറങ്ങി കാണാം. പിന്നെന്താ, ഇപ്പോൾ എനിക്ക് യേശുവിനോടുള്ള ആ ഒരു 50-50 സ്നേഹമൊക്കെ ആയിട്ട് എനിക്ക് അങ്ങനെ പോകാം. സീസർ വരും വരെ ഞാൻ നിങ്ങളോട് പറയട്ടെ, യു കനോട് ഗോ ലൈക്ക് അറ്റ്ലീസ്റ്റ് 16-22 വായിച്ച ശേഷം. അപ്പൊ നമുക്ക് യേശുവിന്റെ അടുക്കലേക്ക് പൂർണ്ണമായിട്ട് നമ്മുടെ ജീവിതത്തെ കൊണ്ടുവരാൻ കഴിയാത്ത രീതിയിലുള്ള ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അപ്പോഴും നമ്മുടെ ഉള്ളിലറിയാം അവനെപ്പോലെ ഒരു മഹാനായ മനുഷ്യൻ ഇല്ല, പോകാനും തോന്നുന്നില്ല, മുന്നോട്ട് വരും. അല്ലെങ്കിൽ നല്ലൊരു ശതമാനം പരമാർത്ഥികൾക്കുള്ള ഒരു പ്രോബ്ലമില്ല, അവർക്കിതല്ല കേട്ടു പോകുന്ന കുഴച്ചില്ല, പക്ഷെ അവർക്കൊരു അത്തിമരം വേണം തന്നെ. അങ്ങനെയാണ് ഈ അത്തി, അതായത് ദൈവത്തിനും എനിക്ക് വഴിയും കുറ്റബോധമുള്ള മനുഷ്യനും പരിശുദ്ധനായ കർത്താവിന് വഴിയും നാം ഉണ്ടാക്കുന്ന ഒത്തിരി അത്തികളുടെ പ്രയോഗം. പക്ഷെ കർത്താവിന് ഈ സഭയിൽ അങ്ങനെ അത്തിയിരിക്കുന്ന ആളുകൾ എല്ലാവരും അത്തിയെന്ന് താഴെ ഇറങ്ങണം. സെറ്റിൽ യുവർ ലൈഫ് വിത്ത് ജീസസ്. യേശുവിനോടുള്ള ബന്ധത്തിൽ നിങ്ങളുടെ ജീവിതം സെറ്റിൽ ചെയ്യണം. അവന്റെ മുമ്പിൽ വാ, അവന്റെ മുമ്പിൽ കണക്ക് തീർക്ക്, അവനോട് പറ, അവരോട് സംസാരിക്കുക, അവന്റെ സ്നേഹത്തെ കുറിച്ച് വെളിപ്പാടിലായിട്ട് കരയുക. അവന്റെ അടുത്ത് വന്ന് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങളൊന്ന് ചേർത്ത് വെക്കുന്നതിൽ കൂടെ നിങ്ങളുടെ ജീവിതം ഇപ്പോൾ ഓടുന്നതിനേക്കാൾ ഇരട്ടി വേഗതയോടുകൂടി നിങ്ങൾക്ക് ഓടാൻ കഴിയും. കാരണം ക്രിസ്തുവിൽ കൂടെ മാത്രമാണ് ഒരു ക്രിസ്തീയ ജീവിത വളർച്ചയുള്ളത്. അവൻ അത്തിയുടെ കീഴിൽ, അത്തിയുടെ കീഴിൽ വന്നപ്പോൾ യേശുവിന്റെ അനിയത് യേശു അവനെ അത്തിയുടെ അവിടെ ഇരുന്നുകൊണ്ട് ഒരു പുതിയ ക്രിസ്തീയ ജീവിതം പഠിക്കുകയല്ലായിരുന്നു. യേശു എന്ത് ചെയ്തവൻ, യേശു അവരോട് പറഞ്ഞത് എനിക്കും നിനക്കും തമ്മിൽ ഒരു മുന്നോട്ടൊരു ജീവിതയാത്ര ഉണ്ടെങ്കിൽ നീ എന്ത് ചെയ്യണം, നീ അത്തിയെന്ന് എന്നെ സംബന്ധിച്ച് ഈ അത്തി നമ്മുടെ ജസ്റ്റിൽ തന്നെ ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. ബ്രദർമാര് പ്രസംഗിച്ചും ഞങ്ങൾ ഇവിടുന്ന് കേട്ടോളാം, ഞങ്ങളെ കാണരുത്, എന്നാൽ ഞങ്ങൾക്ക് ഇപ്പോൾ ഇരിക്കുന്ന ജീവിതത്തിൽ സ്വഭാവമായിട്ടുള്ളവരെ കർത്താവ് നിങ്ങളെ അങ്ങനെ വിടത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇവിടെ സഭയിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ ഉണ്ടെങ്കിൽ ഇവിടെ അവർ എല്ലാവരും ഇനിയിപ്പോ അവർ വിടാൻ പോകുന്നില്ല. ചിലരെയൊക്കെ അവർ താഴെ ഇളക്കിയിട്ട് നേരെ അവരുടെ മുമ്പിൽ നിർത്തി കാര്യം സെറ്റിൽ ചെയ്തിട്ടേ കർത്താവിന് ഇവിടെ ഹീ കംസ് ഇൻ യുവർ ലൈഫ്. അവന്റെ മഹത്വത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു കഴിയുമ്പോൾ സോഹരന്മാരെ പിന്നെ എവരിഡ് ലൈഫ് ഈസ് ഫ്രം വൺ പോയിന്റ് ഓഫ് ഗ്ലോറി ടു അനദർ പോയിന്റ് ഓഫ് ഗ്ലോറി. അല്ലേ, ഇത് നിങ്ങൾ അനുഭവിക്കണം. ദേർഫോർ ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ്, അതിനാണ് അവൻ ലോകത്തെ സ്നേഹിച്ചത്. അപ്പൊ ഞാൻ യേശുവിനെ സ്പർശിക്കുമ്പോൾ യേശു കൊള്ളാം എന്നതിൽ മാത്രമല്ല യേശുവിനെ സ്ഥലാകാരമായ സ്നേഹത്തിന്റെ മുഴുവനും അനുഭവത്തെ ഞാൻ അനുഭവിക്കണം. നമുക്കുള്ളൊരു പ്രോബ്ലം, നമ്മളിപ്പോൾ ഒരു ചരിത്രവശത്തെ എടുക്കും, അതിലെ സ്പിരിച്വൽ കാര്യത്തിൽ നമ്മൾ വളരെ താമസിച്ചിരുന്നു. എന്നറിയോ സഖായി യേശുവിന്റെ മുമ്പിൽ വന്നു, അവിടെ ഒരു പ്രസംഗവും നടന്നില്ല, ഒരു സംഭാഷണം നടന്നു. പക്ഷെ 2500 പ്രസംഗങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളുടെ സെക്കൻഡിൽ സഖായുടെ ജീവിതത്തിൽ നടന്നു. സഖായി പറഞ്ഞു, ഞാൻ അന്യായമായി വാങ്ങിയതല്ല, തിരിച്ച് നാളത്തെ ഞാൻ കൊടുത്തോ. സഖാടെ ജീവിതം പരിപൂർണനായ മഹാനായ പുണ്യനായ കർത്താവിന്റെ എനിക്കറിയില്ല യേശു അവനിൽ വരുത്തിയ മാറ്റം. ഞാൻ നിങ്ങൾ പറയട്ടെ, യേശുവിന്റെ മുമ്പിൽ ധൈര്യത്തോടെ വന്നാൽ ഇതിന് പത്ര പ്രസംഗങ്ങളുടെ ആവശ്യമില്ല. എന്തിനും ഈ പ്രസംഗം വീണ്ടും 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 പറയേണ്ടി വരുന്നറിയാം. നിങ്ങൾ ഇപ്പോൾ അത്യാവശ്യം നിങ്ങൾ താഴെ അവന്റെ മുമ്പിൽ വാ, അവന്റെ മുമ്പിൽ വന്നാൽ ഇറ്റ് ഈസ് വെരി ഈസി. യേശുവിന്റെ മുമ്പിൽ വന്ന അവന് മനസ്സാ, നോക്കിയേ, അവൻ വേറൊരുത്തരോട് ചെന്ന് ചോദിക്കും നിനക്ക് മനസ്സാണോ. അവന്റെ മുമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 2000 പ്രസംഗം ഈ ചർച്ച കേട്ട കാര്യങ്ങളെല്ലാം ഒരു നിമിഷം കൊണ്ട് നിനക്ക് സെറ്റിൽ ചെയ്യാൻ കഴിയും. മുമ്പിൽ കർത്താവിന്റെ മുമ്പിൽ വന്ന് ജീവിത സ്ഥിതി സഹോദരന്മാരെ, നിങ്ങൾ ഈ കാര്യം സംബന്ധിച്ച് പോസ്റ്റ്പോൺ ചെയ്യുന്നതും പോസ്റ്റ്പോൺ ചെയ്യുന്നതും ഈ നിങ്ങളുടെ ആയുധങ്ങൾ ദൃഢീകരണമായിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ എന്നും ഒരു പാർട്ടീസ് ഫീൽഡിലായി യേശുവിനെ സ്വീകരിക്കുന്നത് കൊണ്ട് നിങ്ങൾ എടുക്കേണ്ട പോസ്റ്റിനേക്കാൾ പത്തരട്ടി വലുതാ യേശുവിനെ സ്വീകരിക്കാതിരിക്കുമ്പോൾ നിങ്ങൾ എടുക്കാൻ പോകേണ്ട പോസ്റ്റ്. യേശുവിന് മുമ്പിൽ വന്നപ്പോൾ പ്രസംഗങ്ങൾക്ക് ഒന്നും സ്ഥാനമില്ല. അവരെ വന്നാൽ ഞാൻ ചിലപ്പോഴൊക്കെ ഓർക്കാറ് എന്താണ് ഇത് സംഭാഷണം. പക്ഷെ ആ കർത്താവിന്റെ ആ സാന്നിധ്യം തന്നെ അവിടെ സെറ്റിരിക്കാൻ തീരുമാനിച്ചപ്പോൾ തന്നെ ലൈഫ് വാസ് ചേഞ്ച്ഡ്. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ യേശുവിന്റെ മുമ്പിലേക്ക് നിങ്ങൾ വന്നാൽ പ്രിയമുള്ളവരെ, ലൈഫിൽ ചേഞ്ച്, നിങ്ങളുടെ ജീവിതം മാറും. ഈ ഇവിടെ പ്രസംഗിച്ച മുഴുവൻ പ്രസംഗം മറന്നാലും ഹിസ് പ്രസൻസ് കാൻ ചേഞ്ച് യുവർ ലൈഫ്. ഒരൊറ്റ സ്പർശനം, ഒരൊറ്റ ഹാളിലെ നോട്ടം, അവന്റെ ഒരു നോട്ടത്തിൽ ജീവിതം മാറുന്നു. ദാറ്റ് ഈസ് എ ഗ്രേറ്റ് ഇമ്പാക്ട്. യേശു അവന്റെ ഉള്ളിൽ കൊടുത്ത ഇമ്പാക്ട് അതാ. ഈ ലേവ്യൻ ചുങ്കക്കാരനായ അവന്റെ ചുങ്കം ഇരിക്കുന്ന ഓഫീസിൽ ഇരിക്കുക, യേശു അതുപോയി പോകുന്നു. യേശു അവരോട് പറഞ്ഞു, നീ എന്റെ പിന്നാലെ വരിക. പ്രിയുള്ളവരെ, വിതിൻ വൺ സെക്കൻഡ് അവനെല്ലാം സെറ്റിൽ ചെയ്ത അവരെ കടയടച്ചു, അവരെ ഡ്രോ അടച്ചു. അവൻ ആ പോക്കിന് തന്നെ തന്റെ കൂടെയുള്ളവരെ വിളിച്ചിട്ടുണ്ട്, നാളെ ഉറപ്പായിട്ട് നിങ്ങളുടെ വീട്ടിലെന്നുണ്ട് ഇന്റർവ്യൂ. കാരണം ചില സമയത്ത് യേശുവിന്റെ സാന്നിധ്യം എന്താ, അവന്റെ മഹത്വം എനിക്കറിയില്ല, എന്താണ് അവന്റെ ഗ്ലോറി അറിയില്ല, എന്താണ് അവന്റെ നോട്ടത്തിന്റെ ആ അവാച്യമായ അനുഭവം അറിയില്ല, എന്താണ് അവന്റെ വാക്കിന്റെ അകത്തുള്ള ലാവണ്യം അറിയില്ല. പക്ഷെ അവൻ ചിലർക്കൂടെ ചുമ്മാ നടന്നു പോയപ്പോൾ വലിയ മാഫിയകളൊക്കെ ആ കറിയ റൂം കൂട്ടിട്ടെങ്കിൽ ഇറങ്ങിപ്പോലിയാ അറിയാം. അവന്റെ അടുക്കൽ വന്നാൽ സഹോദരന്മാരെ, 47 വർഷമായ ചുങ്കക്കാരനെന്നും അവന്റെ പൈസയോടുള്ള പ്രേമമൊക്കെ തീരാൻ ഒരു സെക്കൻഡ് മതി. ഹല്ലേലൂയ. ലവ് യുവർ ജീസസ്, കം അണ്ടർ ദ മെസ്സി. യേശുവിനെ സ്നേഹിക്കുന്ന അനുഗ്രഹത്തിന് അടുക്കൽ വരിക. യേശുവിനോടുള്ള സ്നേഹമില്ലായ്മയുടെ ശാപം പേരിൽ നടക്കരുത്. കഥാപാത്രം ഞാൻ ഈ കഴിഞ്ഞ ദിവസം വായിച്ചിട്ട് ഇതിന്റെ തിയോളജി ദിവസമായിട്ടുണ്ട്, ദൈവശാസ്ത്രപരമായിട്ട് ഞാൻ അതിലേക്ക് ഇറങ്ങുന്നില്ല. ഈ യേശു ചില സമയത്ത് യേശുവിന്റെ വായിൽ നിന്ന് യേശുവിനെ പിടിക്കാനായിട്ട് ആൾക്കാരെ യേശുവിന്റെ പുറകെയുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് പുരോഹിതന്മാരൊക്കെ വിടും, നിങ്ങൾ പോയിട്ട് അവനെ വാക്കിൽ കുടുക്കി പിടിക്കണം. കുടുക്കി പിടിക്കാൻ വേണ്ടി പോയവരെല്ലാം അവിടെ ചെന്നിട്ട് വായി പൊളിച്ച് നിന്ന് പ്രസംഗം തീരില്ല. വളരെ പുതിയോടെ അവന്റെ ആ ചുണ്ടിൽ നിന്നും വരുന്ന മനോഹരമായ മധുരമായ വചനങ്ങൾ കേട്ടിട്ട് അവര് പറയുക, ഞങ്ങളുടെ ചർച്ചിൽ ഇതുപോലെ ഒരു സന്ദേശം ഒരിക്കലുണ്ടായിരുന്നു, ഞങ്ങളുടെ ചർച്ച് തന്നെ ചുമതലപ്പെട്ടത്. അവരെല്ലാം കേട്ട് വിസ്മയിച്ച് തിരിച്ചു വരിക. പിടിക്കാൻ പോയവരെല്ലാം അവരുടെ ലാവണ്യമാണ്. എനിക്ക് യേശുവിന് മനസ്സിലാകാത്ത കാര്യം അവൻ ദൈവപുത്രനും മനുഷ്യപുത്രനുമായിരുന്നു. യൂണിറ്റി ആയിരുന്നില്ല എനിക്ക് മറവുകളായി കടന്നൊരു കാര്യം. എനിക്ക് ഈ കാര്യങ്ങളിലൂടെ വന്നപ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആയി വന്നു. ഒരു മനുഷ്യനിൽ തന്നെ ദൈവപുത്രനും മനുഷ്യപുത്രനുമായിരുന്നു. ധ്യാനിക്കണം. ഞാൻ പറഞ്ഞ നിങ്ങളുടെ മരണത്തിന് മുമ്പ് യേശുവിനെ കുറിച്ച് പഠിക്കണം. ഹല്ലേലൂയ. ടീനേജേഴ്സ് ആയിരിക്കുന്ന സഹോദരി സഹോദരന്മാരോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ കറിക്കുളത്തിന് രണ്ടധ്യായം കട്ട് ചെയ്താലും യേശു ക്രിസ്തുവിന്റെ ജീവിതം സംബന്ധിച്ച് പഠിക്കാവുന്നിടത്തോളം നിങ്ങൾ വായിച്ചും അറിഞ്ഞും പഠിക്കണം. യു ഹാവ് ടു സിംപ്ലി റീഡ് ബൈ യുവർ നോളജ്. നിങ്ങളുടെ അറിവ് കൊണ്ട് തന്നെ നിങ്ങൾ വായിക്കണം യേശു. ഒരു അത്ഭുതകരമായ കാര്യം, ഓക്കെ, നമ്മൾ കേട്ടിട്ടുള്ളതാണ്. വെളിപ്പാട് പുസ്തകത്തിന്റെ 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പുസ്തകം തുറക്കാനായിട്ട് ആരെയും കാണാനായിട്ട് കരയുകയാണ്. ആര് തന്നെ കരയുക. അപ്പൊ പെട്ടെന്ന് മൂപ്പന്മാരിൽ ഒരുത്തം പറഞ്ഞു, യോഹന്നാനെ കണ്ണു തുടക്കി, കണ്ണു തുടക്കി, നീ കരയട. അവൻ യോഹന്നാൻ ദുർവാസയ്ക്ക് എടുത്ത് കണ്ണൊക്കെ തുടയ്ക്കാൻ പെട്ടെന്ന് കണ്ടത് എന്നറിയോ, യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ അതിന്റെ 7 മുദ്ര തുറപ്പാൻ തക്കവണ്ണം ജയമാണം ചെയ്യുന്നു.
ഈ മൂപ്പൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് യേശുവിനെ. എന്താ The Lion of the tribe of Judah. യേശു യഹൂദയുടെ സിംഹം. അങ്ങനെ യോഹന്നാൻ യഹൂദയുടെ സിംഹമായിരിക്കുന്നവരെ കാണാൻ, ഇത് അടിപ്പാൻ യോഗ്യനായ യഹൂദയുടെ സിംഹത്തെ കാണാൻ നോക്കി നിൽക്കുമ്പോൾ അതിന്റെ അടുത്ത വാക്യത്തിൽ കയറി വരുന്നത് മറ്റൊരാളാണ്. അവൻ സിംഹാസനത്തിന്റെ ആറാമത്തെ വാക്യം, നാല് ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അരക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. എൽഡർ വാസ് ഇൻട്രൊഡ്യൂസിംഗ് ദ ലയൺ. പക്ഷേ കാഴ്ചയിലേക്ക് വന്നപ്പോൾ അവൻ എന്താ കണ്ടേ? സിംഹത്തെ അല്ല കണ്ടെ, എന്താ കണ്ടെ? ഓ, ഒരു കുഞ്ഞാടിനെ കണ്ടു. നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? അവൻ സിംഹമായിട്ട് മൂപ്പൻ കണ്ടുകൊണ്ട് അവനാണ് യോഗ്യനെന്ന് പറയുമ്പോൾ അത് കാഴ്ചയായിട്ട് വരുമ്പോൾ ഇതാണ് സകല നാനാത്വങ്ങളുടെ ഏകത്വം. യേശു ക്രിസ്തുവിലാണ് The chief end of everything is in Christ. സിംഹവും കുഞ്ഞാടും ഒരുമിച്ച് ലോകത്തോടൊപ്പം വാഴത്തില്ല. പക്ഷെ ക്രിസ്തുവിൽ സിംഹവും കുഞ്ഞാടും ഒരുപോലെയായിരിക്കുന്നു. മനസ്സിലായിരുന്നു, നമുക്കൊന്നും മനസ്സിലാകില്ല. സിംഹം വരുന്നത് പറഞ്ഞ് സിംഹത്തെ നോക്കി നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ സ്വർഗത്തിൽ തന്നെ എന്നായിരിക്കും വരാൻ കുഞ്ഞാട് വരും. യേശുവിന്റെ ചില സമയത്തെ വാക്കുകളെ കേൾക്കുമ്പോൾ അഴകാറുള്ള വാക്കുകൾ, ചില സമയത്ത് യേശുവിന്റെ കണ്ണിൽ നിന്നും പറന്ന തീ, അവന്റെ നോട്ടം, ചാക്കുടി പോലുള്ള അവന്റെ വാക്കിന് മുമ്പിൽ ദേവാലയത്തിലെ മാഫിയകളൊക്കെ ആ അവന്റെ അവന്റെ കണ്ണിൽ നിന്ന് പറന്ന തീക്ക് മുമ്പിൽ അവരെല്ലാവരും ഇട്ട ചോദിക്കും, അവൻ ചില സമയത്തുള്ള നോട്ടത്തിലെ തീ മാറുന്നതിന് മുമ്പിൽ വലിയ മാഫിയകൾ അവരുടെ പാത്രവും അവരുടെ മേശയിട്ട ചോദിക്കും. മറ്റു ചിലത് അവനെ പിടിക്കാൻ വരുന്നവർ അവന്റെ ലാവണ്യ വാക്കുകളിൽ അവർ എന്തിനു വന്നെന്ന് പോലും മറന്നു പോകുന്നു. പിതാവ് ഇട്ട് തന്നിരിക്കുക പുത്രനെ. രണ്ടു ദിവസം രവിശങ്കറുടെ ഒരു മെസ്സേജ് കേട്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അദ്ദേഹം ഈ ഞാൻ ആ വാക്യത്തിലേക്ക് വരാം. എനിക്ക് വളരെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു വാക്കാണ് വാക്യാണ് ഞാൻ അതിലേക്ക് വരാം. അതിന് മുമ്പ് ഒരു വാക്യം കൂടെ വായിക്കാം. അപ്പോസ്തലൻ പ്രവൃത്തി 17:31.
താൻ നിയമിച്ച പുരുഷൻ മുഹാദ്രം,
താൻ നിയമിച്ച പുരുഷൻ മുഹാദ്രം
ലോകത്തെ നീതി ന്യായം ഇരുപ്പാൻ അവരുടെ ദിവസത്തിൽ നിശ്ചയിച്ചു.
ശ്രദ്ധിക്കും, ഹി അപ്പോയിന്റഡ് എ മാൻ, അവൻ നിയമിച്ച പുരുഷൻ. പ്രിയമുള്ള സ്വർഗം ഒരു പുരുഷനെ നിയമിച്ചിട്ടുള്ളൂ. ഹി ഡിഡ് നോട്ട് അപ്പോയിന്റ് ഗാന്ധിജി, ഹി ഡിഡ് നോട്ട് അപ്പോയിന്റ് അലക്സാണ്ടർ, ഹി ഡിഡ് നോട്ട് അപ്പോയിന്റ് അരിസ്റ്റോട്ടിൽ, ഹി ഡിഡ് നോട്ട് അപ്പോയിന്റ് വില്ലിഗ്രാം. He appointed only one man. അവന്റെ പുരുഷനായി അവൻ നിയമിച്ചതാരെയാ?
ആരെയാ?
അവനല്ലാതെ ദൈവത്തിന്റെ ഇടപാടുകൾക്ക് യേശുക്രിസ്തുവിനല്ലാതെ മറ്റൊരു ഇടപാടുകൾ. And he appointed one man. ഒരു മനുഷ്യനെ അവൻ നിയോഗിച്ചു. ഈ രസകരമായ കാര്യങ്ങൾ ആ ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഒരു പ്രസംഗത്തിന്റെ ഭാഗത്തിന്റെ അവസാന കൺക്ലൂഷൻ ആണ് പൗലോസ് പറയുന്നത്. അപ്പോസ്തലനോട് പറഞ്ഞിട്ടില്ല, ഇപ്പം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ കൺക്ലൂഡിംഗ് ആണ് അതിന്റെ മുകളിൽ. നിങ്ങൾ ആ പതിനേഴാം അധ്യായത്തിന്റെ മുകളിലേക്ക് വരുമ്പോൾ ഈ എപ്പിക്യൂരിയനും സ്റ്റോയിക്കും അത് 18th വാക്യമാണ്. വലിയ തത്വജ്ഞാനികളല്ല അദ്ദേഹം കൂടിയിട്ടുണ്ട്. ഈ അദ്ദേഹം അറിയാവുന്നതൊക്കെ ലോകത്തിലെ ഏറ്റവും വലിയ ജ്ഞാനികൾ ഫിലോസഫേഴ്സിലുള്ള സ്ഥലം. അവിടെ നിന്നുകൊണ്ട് ഈ പ്രസാദത്തെ നന്ദിക്കുന്ന ആരാ? ആരാ? എപ്പിക്യൂരിയനും സ്റ്റോയിക്കൻ. സ്റ്റോയിക്കർ എന്ന് എപ്പിക്യൂരിയൻ എന്ന് പറഞ്ഞാൽ രണ്ട് ടൈപ്പ് ഫിലോസഫേഴ്സാ. ഓക്കെ, അവരെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആവശ്യമില്ല. അവരെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ യേശുവിനെ കുറിച്ചുള്ള സമയം നമുക്ക് കിട്ടണം. ഇവര് ജ്ഞാനികളാണ്. ഇവര് പ്രസംഗം കേൾക്കാൻ വന്നിരിക്കുക. യേശുവിന്റെ പ്രസംഗം, പൗലോസിന്റെ പ്രസംഗം, ഇത് എന്നാ പറയാൻ പോകുന്ന അവർക്ക് അറിയുന്നില്ല. ജ്ഞാനം കേൾക്കാൻ അവർ വന്ന് നിൽക്കുന്നത്, ജ്ഞാനം കേൾക്കാൻ അവർ വന്ന് നിൽക്കുമ്പോൾ പൗലോസ് എന്താ പ്രസംഗിക്കുന്നത്? പൗലോസ് പ്രസംഗിക്കുന്നതിനെ കുറിച്ച് ഈ വിടുവാൻ എന്തു പറയുവാൻ പോകുന്നു എന്ന് ചിലര് അവൻ യേശുവിന്റെ പുനരുദ്ധാനത്തെയും പ്രസംഗിക്കും. അവൻ വിനോസ പേഴ്സിന്റെ മീറ്റിംഗിന് പുള്ളി പ്രിപ്പയർ ചെയ്യുന്ന മെസ്സേജാണ്, അല്ല തത്വജ്ഞാനത്തിന്റെ അകത്ത് യേശുവിനെ കുറിച്ചാണോ? അല്ല, പുള്ളി പറയാണ് യേശു ക്രിസ്തു അവൻ മരിച്ചു അടക്കപ്പെട്ടു. അങ്ങനെയൊക്കെ ഓർക്കാറുണ്ട്. പൗലോസിന്റെ നമുക്ക് ഹിസ്റ്ററി അറിയാവുന്ന ഗമം ഇടുന്നില്ല. പൗലോസിന് ഇത് മുഴുവൻ അരച്ചു കയറി അറിയാമല്ലോ. ഫിലോസഫേഴ്സ് ആയ മമ്പൻ ടീമ് രണ്ട് സൈഡിൽ നിൽക്കുക, രണ്ട് ടീമായിട്ട് അവരുടെ കാര്യം ഉറപ്പാ. ഇവിടെ ഒറ്റ കാര്യത്തിൽ ജീവിക്കുന്നത് എന്താ? ഇതിനുള്ള പതിനെട്ടാമത്തെ അദ്ദേഹത്തിലേക്ക് വരുമ്പോൾ എനിക്ക് വളരെ ഉത്സാഹം തോന്നിയൊരു വാക്കാണ് പതിനെട്ടിന്റെ അവസാനത്തെ വാക്ക്. യേശു തന്നെ, ആ പതിനെട്ടിന്റെ 28, യേശു തന്നെ ക്രിസ്തു എന്ന് അവൻ തിരുവിടത്തുകളാൽ തെളിയിച്ച് ബലത്തോടെ. ഓ, യേശുവിനെ തെളിയിക്കുന്നതോടും ബലം കൂടുതലുണ്ട്. See, the people who are preaching Jesus Christ. ഞാൻ പ്രീച്ചിങ് എന്ന് പറയുന്നത് യേശുവിനെ മറ്റുള്ളവരോട് പങ്കുവെക്കുന്ന എല്ലാ സഹോദര സഹോദരന്മാരോടും ഞാൻ പറയുകയാണ്, See, more you share him, more your strength, നിങ്ങളുടെ ബലം വർദ്ധിക്കുക. അവൻ യേശുവിനെ തിരുവഴുത്തിൽ നിന്ന് പ്രസംഗിച്ചവരുടെ എങ്ങനെയാണ് അവന് അവന്റെ ഉത്സാഹം കൂടി, അവന്റെ ശക്തി കൂടി. യേശുവിനെ പ്രസംഗിക്കുന്നവർക്കെല്ലാം ശക്തി കൂടുതലുണ്ട്. യേശുവിനെ കുറിച്ച് പങ്കുവെക്കുന്നവർക്കെല്ലാം എന്ത് കൂടും? നിങ്ങളുടെ ബലം വർദ്ധിക്കും. നിങ്ങൾ യേശുവിനെ പ്രസംഗിച്ചിട്ട് കുഴയുന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമാണ് നിങ്ങൾ. അവൻ തിരുവഴുത്തുകൾ യേശുവിനെ കുറിച്ച് പറഞ്ഞ് 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 വിവരിച്ചു കൊടുക്കുന്നതോറും അവനങ്ങനെ ബലപ്പെടുകയാണ്. ഹാലലൂയ. നിങ്ങൾക്ക് നിങ്ങൾ ഇവിടെയുള്ള ചെലവടക്കിന് ചോദിക്കുന്നത് യേശുവിനെ പ്രസംഗിക്കുന്നവരുടെ ഉള്ളിൽ ഒരു ജീവന്റെ ഒരു ഒരു ഊഷ്മാവുണ്ട്. ഹാലലൂയ. ഹാലലൂയ. അവർ മൂടിനനുസരിച്ചല്ല പ്രസംഗിക്കുന്നത്, അവരുടെ ഉള്ളിലെ ജീവന്റെ സ്വാധീന ഘടകവുമായി അവർ യേശുവിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ ജീവൻ വ്യാപരിക്കുകയാണ്. ഹാലലൂയ. അങ്ങനത്തെ കാത്മീയത്തിൽ മുന്നേറിയിട്ടുണ്ടോ? അവരെ സ്വാധീനിച്ചത് യേശു മാത്രം. വേറെ കാര്യങ്ങൾ പകരം കാണാം. പക്ഷെ ക്രിസ്തുവിനെ മാറ്റി അവർക്കൊന്നും പറയാനില്ല. ഇവരെല്ലാം വന്ന് പ്രസംഗം കേട്ട പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോ കുറെ കഴിഞ്ഞപ്പോ യേശു ആയിരുന്നു പ്രസംഗം കേട്ടത്. എന്നാൽ നിങ്ങൾ ആ പ്രകടാധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം വായിച്ചു. എന്നാൽ അദ്ദേഹം
കാര്യം അവിടെ വന്ന് പാർക്കുന്ന പരദേശികളും നല്ല പുതുമയും പറയുകയോ കേൾക്കുകയോ ചെയ്യുവാൻ ഇല്ലാതെ മറ്റൊന്നിനും അവസരമുള്ളവരല്ല.
ചർച്ചയാണ് ഇന്ന് ഏതിനെ കുറിച്ചാണ് ഞങ്ങൾ ഓർത്തവര് പുതിയ ചിന്തകളെല്ലാം പറയുന്നുണ്ടോ? അതല്ലാതെ കേൾക്കാൻ മനസ്സുള്ളവരല്ല. യു സീ മെനി ചർച്ചസ്, പല സഭകളിലും യേശുവിനെ കുറിച്ച് പറയുന്നത് കേൾക്കാൻ അവർ മനസ്സുള്ളവരല്ല. അവർക്ക് പുതിയ ചിന്തകള, പുതിയ തോട്ട്സാ. അവർക്കിതാണ് പ്രശ്നം. സ്റ്റോയിക്കർക്കും ഉള്ള പ്രോബ്ലം. യേശു ആകുന്ന ഈ പുണ്യപുരുഷനെ കുറിച്ച് പ്രസംഗിച്ചപ്പോൾ അവര് പറയണം ഈ കാര്യമാണ് നിങ്ങൾ പറഞ്ഞു തരുന്നത്. സമീപ സഹോദരി സഹോദരന്മാരെ, വെല്ലവർ ഇവിടെ ഏതെങ്കിലും ഒരു സഹോദരൻ യേശുവിനെ സംബന്ധിച്ച് പറയുന്നുണ്ടെങ്കിൽ ഈ പോരാണ് സ്ഥിതി. ബാക്കിയൊക്കെ കർത്താവിന്റെ രണ്ടാം വരവോ സ്കെറ്റോളജിയോ അപ്പോളജിറ്റിക്സോ ഒക്കെ പ്രസംഗിച്ചാലും ഒന്ന് അറിയിക്കോ. ഐ വാണ്ട് ടു ടെൽ യു, വെൻ സംബഡി പ്രീച്ച് ഫ്രം ദിസ് പുൾപിറ്റ് അബൌട്ട് ജീസസ് ക്രൈസ്റ്റ്, മറ്റൊന്നും കേൾക്കാൻ മനസ്സുള്ളവരാതിരിക്കരുത്. ഹിയർ ജീസസ് മോർ. അവർക്ക് എന്തുകൊണ്ടാ ജീവിതം നഷ്ടപ്പെട്ടു പോയത്? ബിക്കോസ് അന്ന് അവർ യേശുവിനെ കേൾക്കാൻ മനസ്സിലായിരുന്നു. ഈ പരമാർത്ഥ ഹൃദയത്തോടെ യേശുവിന്റെ അടുക്കൽ വന്നവരെല്ലാം അവന്റെ സാന്നിധ്യം കൊണ്ട് ജീവിതം മാറിയിട്ടുണ്ട്. പാപത്തിന്റെ കഠിന ഹൃദയമുള്ളവർക്കെല്ലാം യേശുവിന്റെ അടുക്കൽ വന്നപ്പോൾ അവന് നിസ്സാരനായിട്ടാണ്. ഈ ശബരിമലയിൽ സ്ത്രീ യേശുവിന്റെ അടുക്കൽ ആദ്യം വന്നപ്പോൾ യേശുവിനെ കുറിച്ച് അവർ ഈ ഒരു യഹൂദൻ യേശുവായിട്ട് കുറച്ചു നേരം സംഭാഷണം നടത്തിയപ്പോൾ അവര് പറഞ്ഞു, നീ ഒരു പ്രവാചകന്റെ സാന്നിധ്യം വരുന്നുണ്ടല്ലോ. കുറച്ചു നേരം ഇവിടെ സംസാരിച്ചപ്പോൾ അവള് പറഞ്ഞു, അവൾ ഭയങ്കര ഭാവിയ ഒരു സ്ത്രീയായിരുന്നു. അവിടെ ഒരു പരമാത്മയുണ്ട്. യേശു അതിനെ തെളിയിച്ചു കൊടുക്കുമ്പോൾ അവൾ അത് കേൾക്കാൻ മനസ്സിൽ വെച്ചപ്പോൾ അവരുടെ ജീവിതം മസിഹായ രൂപത. സഹോദര സഹോദരന്മാരെ, നിങ്ങളുടെ ധ്യാനത്തിലും നിങ്ങളുടെ പ്രാർത്ഥനയിലും നിങ്ങളുടെ വെളിച്ചത്തിലും യേശുവിനെ കേൾക്കാൻ നിങ്ങൾ മനസ്സ് വെച്ച് മനസ്സ് വെച്ച് കൊടുക്കുമ്പോൾ നിങ്ങളുടെ പ്രവാസത്തിൽ നിങ്ങൾക്ക് അവരുടെ യഹൂദ ചെറുപ്പക്കാരനായിട്ട് തോന്നാം. നിങ്ങൾ അവരുടെ പ്രവാചകനായി കാണാം. പക്ഷെ നിങ്ങൾ റിയലായിട്ട് അവരുടെ മുന്നിൽ ഇരിക്കുമ്പോൾ ഇനി ഒരു മെഡിറ്റേഷൻ അല്ലെങ്കിൽ ഒരു റീഡിംഗ് നിങ്ങൾ മെസ്സിഹായെ കണ്ടെത്തും. അല്ലെങ്കിൽ അത്രയ്ക്കും അവരുടെ സൗന്ദര്യം ഉയർന്നു. അവരുമായിട്ടുള്ള ബന്ധത്തിൽ ലൈഫ് സെറ്റിൽ ചെയ്തേ പറ്റും. ഞാനിങ്ങനെ ഓർക്കാറുണ്ട്, യൂത ഈ യേശുവിനെ കൊറ്റി കൊടുത്ത ശേഷം യേശുവിനെ ഈ 33 വെള്ളിക്കാശിനെ അവൻ വിറ്റ ശേഷം അവന്റെ മാനസിക നിലയെ അവന് കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ എന്റെ മനസ്സാക്ഷ്യം കൊടുക്കാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾക്ക് യേശുവിനെ വിറ്റ ശേഷം യു ഡോണ്ട് ഹാവ് എ കൺട്രോൾ ഓവർ യുവർ മണി. യൂത എന്തിനാ കിട്ടിയാതെ? എന്തിനാ യൂത? യൂത ചത്തത് തന്റെ പാപത്തെ കുറച്ച് സമയം കഴിഞ്ഞ് യേശു ചാടാൻ പോകുന്നു. എന്തിനാ? എന്തിനാ? യൂതയുടെ പാപത്തിന് വേണ്ടിയിട്ട്. ഇപ്പൊ യൂത വിചാരിച്ചത് എന്റെ പാപത്തിന് പരിഹാരം ഒന്നേ ഉള്ളൂ, ഞാൻ മരിക്കും. പക്ഷെ അല്പസമയം കൂടെ കാത്തിരുന്നെങ്കിൽ യൂതായിക്ക് ലോകത്തിലെ ഏറ്റവും മനോഹരമായ ആ ഒരു മരണം കാണാൻ കഴിയും. ജീസസിന്റെ യേശുവിന്റെ മരണം അവന്റെ മരണമല്ല, അവന്റെ മരണം അവന്റേതല്ല, അവൻ നിന്റെ മരണമാണ് മരിച്ചത്. ഹല്ലേലൂയ. അത് യൂതായിക്ക് കാണാനും അറിയാനും അനുഭവിക്കാനോ മഹാഭാഗ്യമുണ്ടായിരുന്നു. അവൻ പരിഹാരം തന്നിൽ തന്നെ കണ്ടു. ഞാനൊരു കാര്യം മനസ്സിലാക്കിയത്, യേശുവിനെയൊക്കെ ഒരാൾ വൃത്തി കൊടുത്ത ശേഷം ഓ പീലാത്തോസിന് മുമ്പിൽ യേശു വന്ന് നിൽക്കുമ്പോൾ പീലാത്തോസിന്റെ ഭാര്യയ്ക്ക് രാത്രിയിൽ സ്വപ്നം കണ്ടിട്ട് പീലാത്തോസിന്റെ ഭാര്യയെ പറഞ്ഞു, ഈ തീരുമാനം എന്റെ കാര്യത്തിൽ നിലനിർത്തുന്നത് ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നത്തിൽ ആ മനുഷ്യനെ കുറിച്ചുള്ള ബോധ്യം കൊണ്ട് എന്റെ ഹൃദയം പറഞ്ഞു, അതിന്റെ കാര്യത്തിൽ ഇടപെടരുത്. പീലാത്തോസിനും അറിയാം ഇവനൊരു പുണ്യ പുരുഷനാണ്. പക്ഷെ പീലാത്തോസിന്റെ പ്രശ്നം, പീലാത്തോസിന്റെ പ്രശ്നം ഇപ്പോൾ തന്റെ ഈ പദവി ഗവർണർ പദവി പ്രസംഗിച്ചിട്ടുണ്ട്, യൂത്ത് മീറ്റിംഗ് പറഞ്ഞു, 5 പ്രാവശ്യമാണ് പീലാത്തോസിന്റെ മുമ്പിൽ യേശു വരുന്നത്. എപ്പോഴേ പീലാത്തോസ് ഈ ബോൾ തൊഴിച്ച് എങ്ങോട്ട് വരും? മാറ്റിടാവും വിചാരിക്കുന്നു. അവർ ഈ ബോൾ തെളിച്ച് ഇങ്ങോട്ട് വരും. എനിക്ക് ഹേരോദാവിനെ കൊടുത്ത് അവരോട് തീരുമെന്ന് വിചാരിച്ചപ്പോൾ ഹേരോദാവിനെ കോർട്ടിന്റെ ബോൾ തിരിച്ച് യേശുവിന്റെ അടുത്തിട്ട് പോയി. എന്നാൽ അടിപ്പിച്ചു വിട്ടേക്കാവെന്ന് പറഞ്ഞ് അവരുടെ കയ്യിൽ അടിക്കാൻ കൊടുത്തപ്പോഴും ഈ യേശു വീണ്ടും ബൗൺസ് ചെയ്ത് പീലാത്തോസിന്റെ അടുത്ത് വന്നു. എനിക്കൊരു കാര്യം മനസ്സിലായി, പീലാത്തോസ് ഇവന്റെ മുമ്പിൽ ജീവിതവും ഇവനോടുള്ള വിധത്തിൽ തീരുമാനം എടുക്കാതെ പീലാത്തോസിന് ഇവിടെ രക്ഷപ്പെടാൻ പറ്റത്തില്ല. ചിലരെയൊക്കെ വേട്ടപ്പെട്ടപ്പോൾ യേശുവിനെ പിടിക്കുക. എനിക്കൊരു സുന്ദര മുഹൂർത്തമായിരുന്നു പീലാത്തോസിന്റെ യൂതായി. തിരിഞ്ഞു മറിഞ്ഞു തിരിഞ്ഞു മറിഞ്ഞു നട്ടവിട്ടു നാങ്കടിച്ചു ഒക്കെ പീലാത്തോസിന് വേണമെങ്കിൽ ചിന്തിക്കാമായിരുന്നു. പക്ഷെ പീലാത്തോസിന്റെ മനസ്സ് മുഴുവനും അവന്റെ പദവിയായി, അവന്റെ ജോലിയായി. അവസാനം അവൻ ഒരു നാടമ്പാട്ടെ പറഞ്ഞാൽ ഒരൊറ്റ പ്രീക്കിന് അത് യേശുവിനെ അങ്ങനെ നേരെ അവരുടെ കയ്യിലേക്ക് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താന്ന് വെച്ചാൽ പീലാത്തോസ് പദം പറയുന്നുണ്ട്, ഈ മനുഷ്യനോടുള്ളത് ഞാൻ അനാചികളാണ്. അത് ഉയർത്തിലേക്ക് നോക്കി പറഞ്ഞിരുന്നെങ്കിൽ കാര്യം സെറ്റിലായാലും അവരുടെ കയ്യിൽ കൊടുത്തു, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ ചെയ്യാം. എന്നിട്ട് പീലാത്തോസ് എന്ത് ചെയ്യുന്നറിയോ? വെള്ളമെടുത്ത് കഴിയുന്നു. ബാക്കി കാര്യങ്ങൾ പീലാത്തോസ് ചെയ്യുന്നു. ചരിത്രത്തിൽ പീലാത്തോസിനെ സംബന്ധിച്ച് പറയുന്നത് ചരിത്രം വിശ്വസിക്കാൻ വിശ്വസിക്കാതിരിക്കും അധികാരം കൂടുതൽ. പീലാത്തോസിന്റെ ജീവിതം കുഴഞ്ഞു മറിഞ്ഞു. അധികം നാട് കഴിയാതെ തന്നെ പീലാത്തോസിന്റെ ഗവർണർ സ്ഥാനം പോയതാണ് വരുന്നത്. പീലാത്തോസ് മാനസിക വിഭ്രാന്തി. പീലാത്തോസിന്റെ പ്രശ്നം എന്ന് പറയുന്നത് പീലാത്തോസിന്റെ വേട്ടയാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ യേശുവിനെ ക്രൂശിക്കാൻ ക്രൂശിക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തവര് ജീവിതകാലം കൊണ്ട് സമാനങ്ങളെ ജീവിക്കാൻ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നമ്മളെപ്പോലുള്ള ജൂട്ടോ ഗ്രൗണ്ടുകാരായ അത്തിക്കാർക്ക് വേണേൽ കുറെ കാലം വിളിച്ചിരിക്കാൻ പറ്റും. പക്ഷെ അവർക്ക് വിളിച്ചിരിക്കാൻ ഞാൻ പീലാത്തോസ് സർവൈവ് ചെയ്തില്ല. I want to tell you, നിങ്ങൾ യേശുവിനെ വിൽക്കുന്നുണ്ടെങ്കിൽ യു വിൽ നോട്ട് സർവൈവ് ഫോർ എ ലോങ് ടൈം. കാരണം നിങ്ങളുടെ ജീവിതം സംബന്ധിച്ച് വേറെ ആരുമായിട്ടുള്ള ബന്ധത്തിലല്ല നിങ്ങൾ തീരുമാനം എടുക്കേണ്ടത്. ഹി അപ്പോയിന്റഡ് വൺ മാൻ, അവൻ ഒരു മനുഷ്യനെ നിയമിച്ചു, മരിക്കുവാൻ നിയമിച്ച പുരുഷൻ, ഉയർത്തുവാൻ നിയമിച്ച പുരുഷൻ, രക്ഷിക്കപ്പെടുവാൻ നിയമിച്ച പുരുഷൻ, എനിക്കുള്ളതിനോട് ഇൻവെസ്റ്റ് ചെയ്യാൻ നിയമിച്ച പുരുഷൻ അവനുമായിട്ടുള്ള ബന്ധത്തിൽ തീരുമാനം എടുക്കപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ചിലപ്പോൾ പോകാൻ സാധ്യതയുള്ളൂ. യേശു ഒരു പാസീവമായ വ്യക്തിയല്ല, വളരെ സജീവമായി സഭയുടെ നടുവിൽ ഉണ്ടാവുന്നവനാണ്. സഭയുടെ നടുവിലെ സജീവമായിരിക്കുന്നവനവൻ, കുടുംബത്തിന്റെ നടുവിലെ സജീവമായിരിക്കുന്നവനവൻ, കുടുംബ ബന്ധത്തെ ഊട്ടി ഉറപ്പിക്കുന്നത് ക്രിസ്തു ക്രൂശിൽ ചൊരിഞ്ഞ സ്നേഹത്താലാണ്. ഏതെങ്കിലും പേര് ശ്രീമതി ലോകമേന്ദ്രന്റെ കൊടുമുടി എവറസ്റ്റാണെന്ന് പറഞ്ഞ തെറ്റാണെന്നാണ് യുക്തിപരമായിട്ട് പറഞ്ഞത്. കാരണം സമുദ്രത്തിൽ എവറസ്റ്റിനേക്കാൾ വലിയ കൊടുമുടിയിലുണ്ടെന്നാണ് നമ്മൾ വായിച്ചു കേട്ടത് അല്ലെ. പക്ഷെ നമുക്ക് കാണാവുന്ന സമുദ്രനിരപ്പിൽ നിന്ന് ഉയരത്തിലുള്ള ഏറ്റവും വലിയ കൊടുമുടി ഏതാണ്? മൗണ്ട് എവറസ്റ്റ്. എന്നാൽ മൗണ്ട് എവറസ്റ്റിനേക്കാളും വലിയ കൊടുമുടികൾ സമുദ്രത്തിലുണ്ട് ഇല്ലേ? ഉണ്ട്. നമ്മളെന്താ കാണാത്ത? അതിന്റെ എല്ലാം മുകളിൽ മൂടി നിൽക്കുന്ന നിറഞ്ഞു നിൽക്കുന്ന ജലം. നമുക്കെന്താ കാണാൻ കഴിയുന്നത്? ഒരേ രീതിയിൽ നിൽക്കുന്ന വെള്ളം. അത് ചിലപ്പോൾ ഒരു 10,000 പർവ്വതങ്ങളുണ്ടെങ്കിലും നാം എല്ലാത്തിനെയും കാണുന്ന എന്തായിട്ടാണ്? യേശുവാണെന്ന് ആ സ്നേഹത്താൽ ഒരുവൻ പിടിക്കപ്പെട്ട് കഴിയുമ്പോൾ അവൻ മറ്റൊരാളെ ചെറിയവനായിട്ടും വലിയ വേറൊരാളെ വലിയവനായിട്ടും കാണാൻ കഴിയത്തില്ല. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിങ്ങൾ ക്ഷമിപ്പി. ക്രിസ്തുവിന്റെ സ്നേഹം വരുമ്പോൾ എല്ലാ കൊടുമുടികളും ഏറെ അപ്പ് ആൻഡ് ഡൗൺസ് വിൽ ബി കവേർഡ് ബൈ ജീസസ്. യേശുവിന്റെ സ്നേഹം വരുമ്പോൾ ഉയർന്നവരും താഴ്ന്നവരും ഗർഭനും സ്വയനും ദാസനും യഹൂദനും എവരെയും എല്ലാ മൗണ്ടൻസും ക്രിസ്തുവിന്റെ സ്നേഹത്താൽ കവർ ചെയ്യപ്പെടുകയാണ്. പിന്നെ നിങ്ങൾ കാണുന്നത് നിശ്ചലമായ വെള്ളം മാത്രം. ഭയങ്കര ഇമ്പാക്റ്റ് ആണ്. യേശു നിന്റെ ജീവിതത്തിൽ തരാൻ കഴിയുന്നത് ഭയങ്കര ഇമ്പാക്റ്റാണ്.
മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും കർത്താവാകുന്നതിലല്ലോ ക്രിസ്തു മരിക്കുകയും ഉയർത്തുകയും ചെയ്തു.
മരിച്ചവർക്കും അതിന് മുമ്പിലുള്ള വാക്യം നമുക്കറിയാം, നമ്മളെല്ലാരും നമുക്കായിട്ട് ജീവിക്കുന്നില്ല, മരിക്കുന്നില്ല. മരിക്കുന്നുവെങ്കിൽ കർത്താവിനായി മരിക്കുന്നു, ജീവിക്കുന്നുവെങ്കിൽ കർത്താവിനായി ജീവിക്കുന്നു. ഒമ്പതാമത്തെ വാക്യം നമ്മൾ ശ്രദ്ധിച്ചു വായിച്ചാൽ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുള്ള വാക്യം നമ്മൾ കാണാൻ ചെയ്യുന്നു. മരിച്ചവർക്കും ജീവിക്കുന്നവർക്കും കർത്താവാകേണ്ടതിനല്ലോ ക്രിസ്തു മരിക്കുകയും ഉയർത്തുകയും ചെയ്തത്. ജീസസ് ഡെത്ത് ആൻഡ് ജീസസ് റിസറക്ഷൻ ഹാസ് ഓൺലി വൺ പർപ്പസ്. ഹീ ഷുഡ് ബി യുവർ ലോർഡ്. യേശു നിങ്ങളെ കടഭാരം മാറ്റുക എന്ന പർപ്പസിനല്ല അവൻ മരിച്ച് ഉയർത്തെഴുന്നേറ്റത്. സ്വർഗത്തിന് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. ബൈ ഹിസ് ഡെത്ത് ആൻഡ് ബൈ ഹിസ് റിസറക്ഷൻ ഹീ ഷുഡ് ബി യുവർ ലോർഡ്. ദൈവത്തിന്റെ സഭയെ യേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് സഭയ്ക്ക് എന്ത് കിട്ടി? സഭയ്ക്ക് യേശുവിനെ കർത്താവായി കിട്ടി. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ യേശു കർത്താവായിരിക്കുകയും അവൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുമ്പോൾ അവിടെ ഒരു വിരോധാഭാസം ഉണ്ടാകുന്നു. ഇഫ് യു സേ ദാറ്റ് ഐ ബിലീവ് ഇൻ ജീസസ്, ഐ ബിലീവ് ഇൻ ഹിസ് ഡെത്ത്, ഐ ബിലീവ് ഇൻ ഹിസ് റിസറക്ഷൻ, ഇറ്റ് മീൻസ് ദാറ്റ് ഹീ ഈസ് യുവർ ലോർഡ്. അതല്ലേ ആ വാക്യം പറയുന്നത്? ഒരു ഓപ്ഷൻ ഇല്ല. മരിച്ചവർക്ക് ജീവിച്ചിരിക്കുന്നവർക്കും അവൻ ആരാകേണ്ടതല്ല, കർത്താവ് ആകേണ്ടതിനല്ല. പ്രിയുള്ളവരെ, അവൻ കർത്താവല്ലാതെ വേറൊന്നും ആകത്തില്ല. ഹി ഷുഡ് ബി യുവർ ലോർഡ്, ഹി ഷുഡ് ബി യുവർ ലോർഡ്. ദാറ്റ് ഈസ് വാട്ട് ഹി ഡൈഡ് ആൻഡ് റിസറക്റ്റഡ്. നിങ്ങൾ സത്യം തിരിച്ചറിയണം. യു കാനോട്ട് ബി ഇൻ എ ന്യൂട്രൽ ഗ്രൗണ്ട്. യേശുവിനെ വിട്ട് നമുക്ക് കുറച്ച് പോകാം. നോ നോ നോ, അവൻ നിന്റെ ജീവിതത്തിന്റെ കർത്താവ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, യു ഹാവ് ടു സെറ്റ് ഇൻ യുവർ ലൈഫ് ടു ജീസസ്. ഇംഗ്ലീഷിൽ ഒരു വാക്കുണ്ട് അല്ലെ, വൺസ് യു നോ ജീസസ് യു ഡോണ്ട് വാണ്ട് എനി റൂംമേറ്റ് എക്സെപ്റ്റ് ജീസസ്. യേശുവിനെ നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾക്ക് യേശു അല്ലാതെ വേറെ റൂംമേറ്റിന് ആവശ്യമില്ല. നിങ്ങൾ ഈ കോളേജിലൊക്കെ പഠിക്കുമ്പോ ഹോസ്റ്റലിലൊക്കെ പഠിക്കുമ്പോ നിങ്ങൾക്ക് റൂംമേറ്റ്സ് വേണം. പക്ഷെ നിങ്ങൾക്ക് യേശുവുമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് കൂടിയാൽ നിങ്ങൾക്ക് ഒരു റൂംമേറ്റ്സിന്റെ ആവശ്യമില്ല. ഹീസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്. യേശുവിനെ സ്നേഹിക്കണം എന്നുള്ള തൽപ്പന വാട്ട് ഇസ് ദ റീസൺ? ഞാൻ ആ ഭാഗത്തേക്ക് ഒന്ന് ഉയർത്തി നോക്കേണ്ടതുണ്ട്. 2 കൊരിന്ത്യർ 5:20 യേശുവിനെ ഞാൻ സ്നേഹിക്കണം. യേശുവിനെ സ്നേഹിക്കാത്തവനൊക്കെ ശപിക്കപ്പെട്ടവനാണെങ്കിൽ വാട്ട് ഈസ് ദ ക്വാളിറ്റി? യേശുവിനെ ഇത്രയൊക്കെ സ്നേഹിക്കേണ്ട ആ സാഗത്യം എന്താണ്? 2 കൊരിന്ത്യർ 5:21
പാപം അറിയാത്തവനെ,
പാപം അറിയാത്തവൻ. യേശുവിനെ സംബന്ധിച്ച് 3 കാര്യത്തിലാണ് പാപത്തെ കുറിച്ച്. പാപം അറിയാത്തവൻ ഈ പറയുന്നത് അവൻ ഇവിടെ ജനാവതരണം എടുക്കുന്നതിന് മുമ്പ് തന്നെ അവന്റെ അവസ്ഥയായിരുന്നു പാപം അറിയാത്തവൻ. ഇത് നിങ്ങൾ വേറൊരു വാക്യം വായിക്കാം, 1 പത്രോസ് 2:25.
അവൻ പാപം ചെയ്തിട്ടില്ല.
അവൻ പാപം ചെയ്തിട്ടില്ല. ഇത് യേശു ജഡത്തിൽ അവതരിപ്പിച്ചപ്പോൾ കണ്ടിരിക്കുന്നത് കണ്ടിരിക്കുന്നു. അവൻ പാപം അറിയാത്തവൻ. ദാറ്റ് വാസ് ബിഫോർ ഹി മാനിഫെസ്റ്റഡ് ഇൻ ഫ്ലെഷ്. യേശു ജഡത്തിൽ വന്നപ്പോഴുള്ള യേശുവിന്റെ അവസ്ഥയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവൻ പാപം ചെയ്തിട്ടില്ല. ഇനി 3rd തന്റെ പാപാവസ്ഥ, പാപത്തിന്റെ പാപത്തിന്റെ അവസ്ഥ പറഞ്ഞിരിക്കുന്നു. 1 യോഹന്നാൻ 3:5 അവന് അവന് പാപമില്ല. അതിപ്പോൾ തന്റെ അവസ്ഥയെ കുറിച്ച് പറയുന്നു. എനിക്ക് മാറ്റി മാറ്റി പ്രളയത്തിന്റെ സന്തോഷത്തോ. അവൻ പാപം അറിയാത്തവൻ. അവൻ ജഡത്തിൽ വരുന്നതിന് മുമ്പ് പാപം അറിഞ്ഞിട്ടില്ല. അവൻ പാപമൊന്നും ചെയ്തിട്ടില്ല. അവൻ ജഡത്തിലായിരുന്നപ്പോൾ ഒരു പാപമൊന്നും ചെയ്തിട്ടില്ല.
അവനിൽ പാപമൊന്നുമില്ല. ഇപ്പോൾ അവൻ മധ്യസ്ഥ അണിക്കുമ്പോഴും there is no sin.
അല്ലെങ്കിൽ കല്യാണിക്കുന്നവനാണ്?
അല്ല.
പാപം അറിയാത്തവൻ, പാപം ചെയ്തിട്ടില്ലാത്തവൻ, പാപമില്ലാത്തവൻ.
അവനാണ് നിങ്ങളുടെ റൂംമേറ്റിലേക്ക്. നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ട് കോളേജ് വിദ്യാഭ്യാസം കഴിക്കുന്നതല്ല, നിങ്ങളുടെ ജീവിതം കോളേജിൽ ഒരു മാതൃകയായിരുന്നു. എന്താണ് ഈ കുഞ്ഞു പുരുഷനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ കഴിയാത്തവണ്ണം അവനുള്ള പ്രത്യേകത? അവൻ പാപം അറിയാതെ ജീവിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അവൻ ഭൂമി ജഡത്തിൽ വന്നപ്പോൾ അവൻ പാപം ചെയ്തിട്ടില്ല എന്നുള്ള ഒരു 33 വർഷം. ഇപ്പോൾ അവൻ പിതാവിന്റെ വലതുഭാഗത്ത് മധ്യസ്ഥ അടിക്കുമ്പോൾ അവന് പാപമൊന്നുമില്ല.
ഇത്രയും പാപമില്ലാത്തൊരു മനുഷ്യൻ നമ്മുടെ പാപം എങ്ങനെ സഹിക്കും? ബൈബിള് പറയുന്നത് അവൻ പാപം ക്ഷണിക്കുക മാത്രമല്ല, അവൻ നമ്മുടെ പാപം എല്ലാ എന്റെ തരികയിലേക്ക് ചെയ്ത ആൾക്കാർക്ക് ക്ഷമ കിട്ടി അവരോട് താമസിച്ച കുഴപ്പമില്ല, അത് നമ്മുടെ അറിയും. പക്ഷെ ഒരു പാപവും അറിയാത്തവരും ചെയ്യാത്തവരും മനസ്സിലാക്കിയിട്ടില്ലാത്തവരും ഇതിനോട് ജീവിക്കുമ്പോൾ അവൻ എങ്ങനെ ടോളറേറ്റ് ചെയ്യും? പ്രിയുള്ളവരെ, അതിനാണ് നമ്മൾ വായിച്ചത്, അവന് മനസ്സുണ്ട്. മനസ്സുണ്ട്, ഹല്ലേലൂയ, മനസ്സുണ്ട്. മോശയുടെ ന്യായപ്രമാണം കൊണ്ട് കല്ലുമായി വന്ന് നിൽക്കുന്ന ജനസമൂഹത്തെ നോക്കിയിട്ട് അവൻ പറഞ്ഞു, ഞാൻ ഇതിനെ വിധിക്കുന്നില്ല, നേരാൻ പാപം ചെയ്യരുത്. പ്രിയുള്ളവരെ, പാപം അറിയാത്തവൻ, പാപമില്ലാത്തവൻ, പാപം ചെയ്തിട്ടില്ലാത്തവൻ അവനാണ് നിങ്ങളുടെ റൂംമേറ്റെങ്കിൽ നിങ്ങളുടെ ജീവിതം പാപത്തോടുള്ള ബന്ധത്തിൽ ഒരു വ്യത്യസ്ത ജീവിതമായിരിക്കും. അവൻ ഒരിക്കൽ പോലും പാപമല്ലാന്ന് അറിഞ്ഞിട്ടില്ല. എന്നിട്ട് ബൈബിള് പറയാണ്, നിങ്ങൾ ഈ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നില്ലായിരിക്കും, ക്രിസ്തുവിനെ സ്നേഹിക്കാത്ത എവനും ശപിക്കപ്പെട്ടു. കർത്താവ് വരാനാണ്. കർത്താവ് വരുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തെ പരിശുദ്ധാത്മാവ് ഓർമ്മിച്ചുണർത്താൻ ആഗ്രഹിക്കുന്നത് ലവ് യുവർ ജീസസ് മോർ. ഉത്തമവിഹിതം നിങ്ങൾ വായിക്കുന്ന ഉത്തമവിഹിതത്തിന്റെ ആദ്യത്തെ അധ്യായത്തിന് അതിന്റെ 2-ാമത്തെ 3-ാമത്തെ വാക്യത്തിലാണോ ഒരു വാക്ക് പറയുന്നത്? എന്റെ പിന്നാലെ നീ എന്നെ പ്രിയനെ, നീ എന്നെ എന്റെ പിന്നാലെ വലിക്കാം. 1-ാം അധ്യായത്തിലുള്ള ഒരു പ്രോബ്ലം, ഈ പുള്ളിക്കാരത്തെ പുറകോട്ട് വലിക്കാനുള്ള വളരെ ഒത്തിരി പാർട്ടികളുണ്ട് ജെറുസലേമിൽ. അപ്പൊ തന്നെ പുറകോട്ട് വലിക്കാൻ ശക്തിയുള്ളവർ ഒത്തിരി ഉള്ളപ്പോൾ ഇപ്പോൾ കാന്തയുടെ പ്രിയ പ്രാർത്ഥന നിന്റെ പിന്നാലെ എന്നെ വലിക്കാം. ഉത്തമവിധ തീരുമ്പോൾ ചിത്രം അവനാണ്. ഉത്തമവിധ തീരുമ്പോൾ സലോമോൻ ഇവിടെ നോക്കുമ്പോൾ പറയുകയാണ്, പ്രിയന്റെ മാറി ചാരിക്കിടന്നുകൊണ്ട് വരുന്നോ ഇവൻ. ഹല്ലേലൂയ. 8 അധ്യായം കഴിഞ്ഞപ്പോൾ സംഭവം നേരെ കീഴ്മേൽ പറഞ്ഞു കഴിഞ്ഞു. എന്നെ ഒന്ന് ദൈവമേ വലിക്ക, എനിക്ക് പോരാട്ടമുണ്ട്, എന്നെ പുറകോട്ട് വലിക്കുന്ന ദുഷ്ടശക്തികളുണ്ട് എന്ന് പ്രാർത്ഥിച്ചു നിന്ന പ്രിയ അവനോടുള്ള ആ വെളിപ്പാടിൽ വളർന്നു കഴിഞ്ഞപ്പോൾ ശലോമോൻ പോലും അതിശയത്തോടെ ചോദ്യം ചോദിക്കുകയാണ്, ഈ പ്രിയന്റെ മാറിൽ കിടന്ന് വരുന്ന ഇവൾ പ്രിയുള്ളവരെ പിന്നാലെ എന്നെ വലിക്ക എന്ന് പറഞ്ഞ് ഇടത്ത് നിന്നും പ്രിയ ഇപ്പോൾ ചെന്ന് നിൽക്കുന്നത് അവന്റെ മാറിലാണ്. പ്രിയെ കാണാൻ ഏറ്റവും സൗന്ദര്യമുള്ള ഇടവും പ്രിയന്റെ മാറിലാണ്. അവിടെ പ്രിയ കിടക്കുന്നതിനേക്കാൾ വലിയൊരു സൗന്ദര്യം സലോമോനെ കാണാനായിട്ട് കഴിയുന്നില്ല. സലോമോൻ അത് പറയുന്നത് നീ ഇവിടെ എങ്ങനെ എത്തി എന്നുള്ളതല്ല, അവൻ അത്ഭുതത്തോടെ പറയുകയാണ് നീ പ്രിയന്റെ മാറി കിടക്കുന്നു. ഇതാണ് അത്ഭുതം. പ്രിയുള്ള ലോകത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ കാഴ്ച എന്താണെന്നറിയോ, ഏറ്റവും സൗന്ദര്യമുള്ള കാഴ്ച എന്താണെന്നറിയോ, പ്രിയ പ്രിയന്റെ മാറിൽ കിടന്നു വരുന്ന കാഴ്ച. ഹല്ലേലൂയ. ദൈവസഭ കർത്താവിന്റെ മാറിൽ നാളെ അടുത്തിരിക്കുന്നു. മാറാനാണ് അവൻ വരുന്നു. അവനെ കൂടുതൽ സ്നേഹിച്ചുകൊണ്ട് പ്രിയ അവന്റെ മാറിൽ കിടക്കാം. ഇപ്പോഴും എന്റെ പിന്നാലെ നിന്നെ വലിക്ക എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ കർത്താവ് നിങ്ങളെ ഓർപ്പിച്ചുണർത്തുന്നു. നിങ്ങളുടെ ജീവിതം ഇവിടെ അവസാനിക്കുന്നതിന് മുമ്പ് നിന്നെ നോക്കിയിട്ട് ഹല്ലേലൂയ സ്വർഗത്തിലെ ദൂതന്മാർ അതിശയത്തോടെ പറയണം, ഇതാ പ്രിയന്റെ മാറിൽ ചായ്കൊണ്ട് വരുന്ന ഈ സഹോദരനാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതം സംബന്ധിച്ച് വേറെ ഒരു ക്ലൈമാക്സ് ഇല്ല. ഒരു ക്ലൈമാക്സ് ഈ ക്ലൈമാക്സിൽ നിങ്ങളുടെ ജീവിതം അവസാനിക്കുന്നത് കാണാനാ സ്വർഗത്തിനാകണം. എവിടെ? എന്നെ എന്റെ പ്രിയന്റെ മാറിൽ കാണുന്നു.
ശേഷം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ